കാര്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വെളിപ്പെടുത്തേണ്ടതാണ് അത്യാവശ്യമായിരിക്കുന്നത്. കാരണം മനുഷ്യന്റെ ദൈവിക ദർശനങ്ങൾ അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള അവന്റെ അറിവുകൾ അവന് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നു നമ്മൾ ചിന്തിച്ചാൽ തന്നെ അത് അവനെ ദൈവത്തിലേക്ക് നയിക്കുകയല്ലാതെ ദൈവത്തെ അറിയാനത് പര്യാപ്തമല്ല എന്ന് ഞാൻ പറയുന്നുണ്ടായി. കാരണം സൂര്യനെ നമുക്ക് കാണണമെങ്കിൽ സൂര്യന്റെ പ്രകാശത്തിൽ മാത്രമേ കാണാൻ കഴിയൂ എന്നതുപോലെ ദൈവത്തെ അറിയണമെങ്കിൽ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്താത്തടത്തോളം കാര്യം നമുക്കറിയാൻ കഴിയത്തില്ല. അപ്പോൾ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്ന ദൈവമാണ്. അതുകൊണ്ട് ജാതികൾക്ക് പോലും അവൻ തന്നെക്കുറിച്ച് അറിയാവുന്നത് വെളിപ്പെടുത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ വെളിപ്പെടുത്തി പ്രകൃതിയിലൂടെ ചരിത്രത്തിലൂടെ ഒക്കെ വെളിപ്പെടുത്തി. എന്നാൽ ദൈവത്തെ അറിയാൻ ഈ പ്രകൃതിയിലൂടെയുള്ള വെളിപ്പാടുകൾ പൂർണ്ണമായും പര്യാപ്തമല്ല. എന്നാൽ അതൊരു ചൂണ്ടുപലകയാണ്. ഈ ചൂണ്ടുപലകയെ ഒഴിവാക്കി പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ മത്സരിച്ചു പോവുകയാണെങ്കിൽ എന്താ, അതൊരു പക്ഷേ നമ്മളെ ഒരു വെയിൻ റീസണിങ്ങിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ എന്തായിത്തീരുമെന്നാണ് പറയുന്നത്, അവനെ അവൻ നമ്മളെ നികൃഷ്ട ബുദ്ധിക്ക് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അവന്റെ അവിടെ നികൃഷ്ട ബുദ്ധി എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല ഹൃദയത്തിന്റെ ഡിസയേഴ്സ് അല്ലെങ്കിൽ മോഹങ്ങൾക്ക് ലസ്റ്റിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന, അല്ലാതെ നികൃഷ്ട ബുദ്ധി എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റൊരു അർത്ഥത്തിൽ അവിടെ അല്ല ഉപയോഗിക്കുന്നത്. അവിടെ ഹൃദയത്തിന്റെ മോഹങ്ങൾ കൊണ്ടാണ് അതിനകത്ത് ഉള്ളടങ്ങിയിരിക്കുന്നത്. ഹൃദയത്തിലെ അവന്റെ ദുരാഗ്രഹങ്ങൾ കൊണ്ടാണ് പലപ്പോഴും എന്താ ദൈവികതയെ തിരിച്ചറിയാൻ അവന് കഴിയാതെ പോകുന്നത്. നമ്മളിപ്പോ ധനസങ്കടത്തിനത് നമ്മൾ വായിക്കുമ്പോഴും ദൈവമില്ല എന്ന മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. മൂഢൻ എന്ന് പറയുമ്പോൾ അവിടെ മോറൽ ഇഗ്നറൻസിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ ബുദ്ധിയില്ലാത്ത വ്യക്തി എന്ന നിലയിലല്ല. ബുദ്ധിമാന്മാരായ എത്രയോ പേരുണ്ട്, പലരും ദൈവമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവിടെ അടുത്ത വാക്ക് എന്താ ഉപയോഗിച്ചിരിക്കുന്നത്, അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. അപ്പൊ മ്ലേച്ഛത പ്രവർത്തിക്കണമെങ്കിൽ ദൈവം ഇല്ലെങ്കിലേ പറ്റൂ. അതുകൊണ്ട് അവരെന്ത് പറയാണ്, ദൈവം ഇല്ല. അവരുടെ മോറൽ ഇഗ്നറൻസ് ആണ്, അല്ലാതെ അവരുടെ ഇന്റലക്ച്വൽ ഇഗ്നറൻസിനെ അല്ല അവിടെ വാസ്തവത്തില് കാണിക്കുന്നത്. നമ്മള് കഴിഞ്ഞ ദിവസം സൃഷ്ടിയിൽ ത്രിയേക ദൈവം പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടു ഇല്ലേ. ഉൽപ്പത്തി ദിവസം 1-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ ആദി ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. അവിടെ 1-ാമത്തെ വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്ന എലോഹിം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ബഹുവചനത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നതിനെ കുറിച്ച് ഞാൻ രണ്ട് പറയാം. എന്ന് തന്നെയല്ല, ദൈവത്തിന്റെ ആത്മാവ് അവിടെ സൃഷ്ടിയെ പരിവർത്തിക്കുന്ന അല്ലെങ്കിൽ സൃഷ്ടിയുടെ മേൽ പരിവർത്തിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ദൈവാത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ചുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ആ 1-ാമത്തെ ഭാഗത്ത് നമ്മൾ കാണുകയാണ്. സങ്കീർത്തനം നമ്മളൊരു വാക്യം വായിച്ചിരുന്നു, 104-ാം സങ്കീർത്തനം അതിന്റെ 30-ാം വാക്യത്തില്. അതവിടെ പറയുന്നത്, നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. നോക്കുക, അവിടെ രണ്ട് കാര്യങ്ങളാണ് സ്പെസിഫിക്കായിട്ട് പറയുന്നത്. എന്താണ്, ഒന്ന്, വെൻ യു സെൻഡ് യുവർ സ്പിരിറ്റ് ദേ ആർ ക്രിയേറ്റഡ് ആൻഡ് യു റിന്യൂ ദ ഫേസ് ഓഫ് ദി എർത്ത്. നോക്കുക, രണ്ട് കാര്യങ്ങൾ ഒരുപോലെ വരുന്നത് കണ്ടോ. കർത്താവ് സൃഷ്ടി നടത്തുന്നുണ്ട് എന്ന് തന്നെയല്ല, സൃഷ്ടിക്ക് എന്തെങ്കിലും പാളിച്ച പറ്റിയാലും ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു, അതിനെ റിന്യൂ ചെയ്യുന്നു. നമ്മൾ 1-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അവിടെ കാണുന്ന ആദ്യത്തെ സൃഷ്ടി എന്ന് പറയുന്നത് 1-ാം വാക്യത്തിൽ കാണുകയാണ്. ആദ്യം ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. അതിനുശേഷം ഒരു പക്ഷെ മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞ് കാണും. പിന്നെ നോക്കുമ്പോഴത്തേക്ക് എന്തേ കാണുന്നുള്ളൂ, പാഴും ശൂന്യമായിരിക്കുന്ന ഭൂമി. ആ ഭൂമിയെ ദൈവം എന്ത് ചെയ്യുന്നില്ല, ഉപേക്ഷിച്ച് കളയുന്നില്ല. അതിനെക്കുറിച്ച് ദൈവം കരുതലുണ്ടായിട്ട് ദൈവത്തിന്റെ ആത്മാവ് എവിടെ ഇരുൾ പ്രവർത്തിച്ചോ അവിടെ തന്നെ വന്ന് ആവസിച്ച് അതിന്റെ മേൽ പൊരുന്നയിരുന്ന് ആ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. എന്താ, വീണ്ടും പുനർസൃഷ്ടി നടക്കുകയാണ്. അവൻ ഭൂമിയുടെ മുഖത്തെ പുതുക്കുകയാണ്, അവൻ ഭൂമിയുടെ മുഖത്തെ പുതുക്കുകയാണ്. അപ്പോൾ ത്രിയേക ദൈവത്തിന്റെ സംയുക്തമായ പ്രവൃത്തിയാണ് വാസ്തവത്തില് ഇവിടെ നമ്മൾ കാണുന്നത്. ത്രിയേക ദൈവത്തിന്റെ സംയുക്തമായ പ്രവൃത്തി, 1-ാമത്തെ വാക്യത്തിൽ നിന്ന് എലോഹിം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ത്രിയേക ദൈവത്തിന്റെ സംയുക്ത പ്രവൃത്തി അല്ലെങ്കിൽ സംയുക്തമായിട്ട് അവന്റെ നാമം പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് സൃഷ്ടിയുടെ ഭാഗത്ത് മാത്രമല്ല, വേദപുസ്തകത്തിലുടനീളം ദൈവത്തെക്കുറിച്ച് പറയുന്ന പല ഭാഗങ്ങളിലും അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിവാക്കുന്നതായ ഭാഗങ്ങളിലോ ദൈവത്തിന്റെ നാമത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളിലോ ഒക്കെ ഈ ത്രിയേക ദൈവത്തിന്റെ 3 വാക്കുകളോ അല്ലെങ്കിൽ 3 ഓഫീസസ് നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് വായിക്കാം. എങ്ങനെയാണ് പറയുന്നത്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. വാക്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് വായിക്കുകയാണെങ്കിൽ നമുക്ക് സമയം കളയാതെ, അല്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങ് വായിക്കും. അതായിരിക്കും ആകെ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിക്കും. നോക്കുക, അവിടെ ത്രിയേക ദൈവത്തിന്റെ നാമം ഒരുപോലെ തന്നെ ഉപയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. ഓരോന്നായിട്ടല്ല, യേശുവിന്റെ നാമത്തിലല്ല സ്നാനം കഴിപ്പിക്കുന്നത്, യഹോവയുടെ നാമത്തിലുമല്ല, എന്താണ്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അപ്പോൾ അത് ഒരു ഭാഗം യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളില്ലെന്ന് ചോദിച്ചേക്കാം, ഉണ്ടായിരിക്കാം. പക്ഷേ കർത്താവിന്റെ കൽപ്പനയിൽ എന്താണ് ആ ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള ഉപദേശം കൂടെ കൃത്യമായിട്ട് വന്നിരിക്കുകയാണ്. ആശീർവാദത്തിന്റെ വാക്കുകൾ നമ്മൾ കാണുന്നുണ്ട് രണ്ട് കൊരിന്ത്യർ അതിന്റെ 13-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ ആശീർവാദത്തിന് വേണ്ടി സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ വരുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകും. നോക്കുക, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പൊ ഇത് മറ്റു മതങ്ങളിൽ നമ്മൾ കാണുന്ന തൃത്വോപദേശം പോലെയല്ല അത്, നിങ്ങൾ ചിന്തിക്കരുത്. അപ്പം എല്ലാവരും പറയും അത് ശരിയാണ്, ട്രിനിറ്റി എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട് അല്ലേ, ഏഹ്, എല്ലായിടത്തും നമ്മൾ കാണുന്നുണ്ട് ട്രിനിറ്റി. അല്ലെങ്കിൽ നമ്മളുടെ പൗരാണിക മതങ്ങളിലൊക്കെ ട്രിനിറ്റിയുടെ ഒരു സങ്കല്പം അല്ലെങ്കിൽ ഒരു ഒരു ചിന്താഗതി ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. എന്നാൽ ആ ട്രിനിറ്റി പോലെയല്ല ഇത്. ഇത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എല്ലാ ജനങ്ങളുടെയും മനസ്സിൽ എന്തുണ്ട്? ദൈവത്തെക്കുറിച്ച് അറിയാനുള്ള വലിയൊരു തൃഷ്ണ കർത്താവ് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തത് യഥാർത്ഥ ദൈവിക വെളിപ്പാടിൽ എത്തിയില്ലെങ്കിലും പലപ്പോഴും എന്താണെന്നറിയാമോ, ഇതിനെക്കുറിച്ചുള്ള വെയ്ക് അണ്ടർസ്റ്റാൻഡിംഗിൽ നിന്ന് അവരുണ്ടാക്കിയെടുക്കുന്ന സങ്കല്പങ്ങളിലും എന്ത് കാണും, ഇതിന്റെ ഒരു പ്രതിച്ഛായ പലപ്പോഴും കണ്ടെത്താനായിട്ട് കഴിഞ്ഞേക്കും എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ സൃഷ്ടി നടത്തുന്ന ഒരാളും സ്ഥിതി നടത്തുന്നത് അല്ലെങ്കിൽ കാര്യങ്ങളെ നിർവഹിക്കുന്നത് മറ്റൊരാളും സംഹാരം നടത്തുന്നത് മറ്റൊരാളുമാണ്. ഇങ്ങനെ മൂന്നായിട്ട് ട്രൈക്കോട്ടമായി ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ മൂന്നും മൂന്ന് ഭാഗമായിട്ട് തിരിച്ചിരിക്കുകയാണ്. മൂന്ന് പേരുടെ ജോലിയാണ് അത്. മൂന്ന് ദൈവങ്ങളായിട്ട് തന്നെ, അവിടെ ട്രിനിറ്റി അല്ലാതെ പറയുന്നത് മൂന്ന് ദൈവങ്ങളായിട്ടാണ് പറയുന്നത്. ഇവർ തമ്മിൽ അന്യോന്യം വഴക്കുണ്ടാക്കും, ഇവർ തമ്മിൽ അന്യോന്യം യുദ്ധം ചെയ്യും, അടിയുണ്ടാക്കും. നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ലജ്ജ തോന്നത്തക്ക രീതിയിലുള്ള പല പല കാര്യങ്ങൾ അവിടെ നടക്കുന്നു. ഇവർ തമ്മിൽ കല്യാണം കഴിക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞതെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ട്രിനിറ്റി അല്ല വാസ്തവത്തിൽ എന്ത് വേദപുസ്തകത്തിന്റെ തൃത്വ സങ്കല്പം. ഇവിടെ ഈ ദൈവം ഒന്ന് തന്നെയാണ്. അവൻ പറയുന്ന പല ഭാഗങ്ങളും തന്നെക്കുറിച്ച് പറയുമ്പോൾ നാം എന്ന് ഏകവചനത്തിലാണ് പറയുന്നത്. നാം എന്ന് ബഹുവചനത്തിലാണ് പറയുന്നത്. പക്ഷെ ഒറ്റയാളെ കുറിച്ച് തന്നെ പറയുമ്പോൾ അതാണ് ഏകനായ ദൈവത്തെക്കുറിച്ച്, ഇസ്രായേലിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ക്ഷേമ അവർ ചൊല്ലുമ്പോൾ ആവർത്തന പുസ്തകത്തിൽ പറയുന്ന ഒന്നാമത്തെ ഭാഗം എന്താണ്? നിന്റെ ദൈവം ഏകൻ, യഹോവ ഏകൻ, ഹീ ഈസ് ദ വൺ ഗാഡ്. ഹൈലി മോണോത്തിസ്റ്റിക് ആണ് യഹൂദ മതം, ഹൈലി മോണോത്തിസ്റ്റിക്. അത്രയും മോണോത്തിസ്റ്റിക് ആയിട്ടുള്ള ഒരു മതം വേറെ ഉണ്ടോ എന്നറിയത്തില്ല. അതുപോലെ ഏകദൈവ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നതായ റിലിജിയനാണ്, അല്ലെങ്കിൽ എല്ലാ സെമിറ്റിക് റിലിജിയൻസിന്റെ എല്ലാം പ്രത്യേകത അതാണ്. സെമിറ്റിക് റിലിജിയൻസ് എല്ലാം ഏക സത്യ ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, സൃഷ്ടിയിൽ അവൻ എലോഹിം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. അതിനുശേഷം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ പ്രധാനമായിട്ട് 1-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക. നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യത്തിൽ, അവിടെ നോക്കുക ബഹുവചനം എത്ര കൃത്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ഇനി ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ചിനാർ ദേശത്ത് ഇവര് വലിയ ഒരു ഗോപുരം പണിയുന്നതിനെ കുറിച്ച്, മാബേൽ ഗോപുരം പണിയുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ആ ഗോപുരം പണി സോറി കാണാൻ ഇറങ്ങി വന്നതായ ദൈവം എന്ത് ചെയ്യുന്നു അവർ പറയും. അവർ കാണാൻ ഇറങ്ങി വന്നിട്ട് അവിടെ പറയുന്ന ഭാഗം എന്താണ്? അതിന്റെ 7-ാം വാക്യത്തിൽ വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിക്കേണ്ടതിന് അവരുടെ ഭാഷ കലക്കിക്കളകാം. അപ്പോൾ നാം ഇറങ്ങിച്ചെല്ലുക അല്ലേ, നാം ഇറങ്ങിച്ചെല്ലുക എന്നാണ് കാണുന്നത്. യെശയ്യാവിന്റെ പുസ്തകത്തില് 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ യെശയ്യാവ് ഇങ്ങനെ ആവലോട് നോക്കിയിരിക്കുകയാണ്. എന്താ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള മനുഷ്യരെ കുറിച്ചുള്ള ഭാരം അവന്റെ മനസ്സിലുണ്ടായപ്പോൾ കർത്താവ് പറയാണ് എന്താ, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, തുടങ്ങുന്നത് ഞാനെന്നാ, ഞാൻ ആരെ അയക്കേണ്ടു ആർ നമുക്ക് വേണ്ടി പോകും, ഞാൻ ആരെ അയക്കേണ്ടു ആർ നമുക്ക് വേണ്ടി പോകും. നോക്ക്, അവിടെയാണ് ഈ ത്രിയേകത്വത്തിൽ അല്ലെങ്കിൽ നോ ഈ തൃത്വത്തിൽ തന്നെ അതിന്റെ ഏകത്വം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈസ് എ ട്രയൂൺ ഗോഡ്. ഒരു തൃത്വം എന്ന നിലയിൽ അവൻ നമുക്ക് മൂന്നായിട്ട് എന്ന നിലയിലല്ല കാണുന്നത്. പ്രത്യേകത എന്താണ്? ത്രിയേക ദൈവം നമ്മൾ പറയുന്നത് അല്ലേ, ത്രിയേക ദൈവം. അങ്ങനെ ഒരു വാക്ക് തന്നെ ഒരു പക്ഷേ എന്താ വേദപുസ്തക ഭാഷയായേക്കാം, കാര്യം ബാക്കിയൊക്കെ അങ്ങനെ ത്രിയേകമാകുന്നില്ല. അത് ഇറ്റ് ഇസ് നോട്ട് നോർമലി നമ്മൾ സാധനം പറയും ഇറ്റ് ഇസ് നോട്ട് 1+1+1, ഇറ്റ് ഇസ് 1 × 1 × 1 അല്ലേ. 1+1+1 എത്ര? 3. 1 × 1 × 1 എത്ര? 1 എന്ന് പറയുന്നത് പോലെയാണ്. അതാണ് ത്രിയേകത്വം എന്ന് പറയുന്നത്. ഞാനൊരു സിമ്പിൾ ലോജിക്ക് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഒന്ന് എത്രയാണ്? ഒന്ന് തന്നെയാണ് എന്നതുപോലെ ആ ദൈവത്തെ നമുക്ക് മാറ്റി മൂന്നായിട്ട് കാണാനായിട്ട് കഴിയത്തില്ല. ഈ പരിശുദ്ധാത്മാവിന്റെ യൂണിഫൈഡ് മിനിസ്ട്രി ഓഫ് ദി ട്രയൂൺ ഗോഡ് ഈസ് എക്സ്പ്ലിസിറ്റ്ലി ഡിസ്ക്രൈബ്ഡ് ഇൻ ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബൈബിൾ. ഈ ത്രിയേക ദൈവത്തിന്റെ ആ യൂണിഫൈഡ് മിനിസ്ട്രി, അല്ലെങ്കിൽ ഒരുമിച്ചുള്ള, അല്ലെങ്കിൽ എന്താ അത് ഒന്നായിട്ട് തന്നെ ചെയ്യുന്നതായ ശുശ്രൂഷകളെ കുറിച്ച് പല ഭാഗങ്ങൾ പറയുന്നുണ്ട്. ചില ഭാഗങ്ങൾ ഞാനൊന്ന് പെട്ടെന്ന് എടുത്തൊന്ന് വായിച്ച് ഒന്ന് ഓർപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. ഈ ഭാഗങ്ങൾ എനിക്കറിയാം ഇതെന്താ വളരെ നമ്മള് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഇത് അധികം പറയത്തില്ല. അധികം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തലക്കി പിടിക്കുന്ന പോലുള്ള ഒരു സ്റ്റേജ് ആയിരിക്കും. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ ഒന്ന് മിക്സ് ചെയ്താണ് ഞാൻ പറയുന്നത്. ദൈവശാസ്ത്രവും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ആപ്ലിക്കേഷൻസും എന്നാ വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരേണ്ടതും കൂടെ ഒന്ന് മിക്സ് ചെയ്താണ് പോകുന്നത്. ഒറ്റയടിക്കത് ഒരു ക്ലാസ് മൊത്തമായിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം നമുക്കിത് അതിൽ നമ്മുടെ എന്താ തലയിൽ മാത്രം ഇത് കയറാനിടയായേക്കും. അതൊരിക്കലും സംഭവിക്കരുത്. യോഹന്നാന്റെ സുവിശേഷം 15:26 ഇരുപത്തിയാറാം വാക്യത്തിൽ കർത്താവ് പറയാണ്, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. നോക്ക്, ആ യൂണിഫൈഡ് മിനിസ്ട്രി ഒന്ന് നോക്കി അല്ലേ എത്ര ക്ലിയർ ആയിട്ട് പറയുന്നു. ഒന്ന്, ഞാൻ എന്ന് പറയുമ്പോൾ ആരാണ്? യേശു കർത്താവ്, വചനം, വചനം ക്രിസ്തുവിൽ രണ്ടാമനായ യേശു ക്രിസ്തു. അടുത്തെന്താണ്? എവിടുന്നാ വരുന്നത്? പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥൻ, പിതാവിന്റെ അടുക്കൽ നിന്ന്. അപ്പൊ ഞാൻ എവിടെ നിന്ന് അയക്കുന്നതാണ്? പിതാവിന്റെ അടുക്കൽ നിന്ന്. ആരാണ് അയക്കുന്നത്? അയക്കുന്നത് ഞാനും പിതാവും ഒരുമിച്ചാണ്. ഇതിനെക്കുറിച്ചുള്ള വലിയ ദൈവശാസ്ത്രപരമായ ചർച്ചകളെല്ലാം നടന്നിട്ടുണ്ട്. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. അവൻ വന്നാലും ചെയ്യുന്ന മിനിസ്ട്രി എന്താണ്? അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. നമുക്ക് എത്ര ക്ലിയർ ആയിട്ട് ക്രിസ്തുവ ഉപദേശം ഒരൊറ്റ വാക്യത്തിൽ ആ യൂണിഫൈഡ് മിനിസ്ട്രി, അല്ലെങ്കിൽ ഈ പ്രിയേക ദൈവത്തിന്റെ ശുശ്രൂഷയെ കുറിച്ച് ഒരേ വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. നോക്കുക, ഇനി അതിന്റെ ഇവർ തമ്മിലുള്ള അന്യോന്യമുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ക്രിസ്തുവോപദേശത്തിൽ തന്നെ യേശു കർത്താവും പിതാവും പരിശുദ്ധാത്മാവും അന്യോന്യമുള്ള വിധേയത്വത്തെക്കുറിച്ച്, ഇവർക്ക് അന്യോന്യം എന്തുണ്ട്? വിധേയത്വമുണ്ട്. അന്യോന്യം യുദ്ധം ചെയ്യുകയല്ല, അന്യോന്യം ഇവരെ ഒരുമിച്ച് യോജിക്കാത്ത ഒരു പ്രവൃത്തിയും ഒരിക്കലും ഉണ്ടായിട്ടില്ല. മറ്റ് മതങ്ങളിലൊക്കെ അങ്ങനല്ല. ഓരോരുത്തർക്കും അവരവരുടെ ഐഡന്റിറ്റി ഉണ്ട്, ഓരോരുത്തർക്കും അവരവരുടെ രീതിയുണ്ട്, ഓരോരുത്തർക്കും അവരവരുടെ ചിന്താഗതികളുണ്ട്, ഓരോരുത്തർക്കും അവരവരുടെ ലോകമുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനല്ല, ഇവിടെ അങ്ങനല്ല കാര്യം. ഇത് ട്രയൂൺ ഗോഡ് ആണ്, അല്ലാതെ ത്രീ ഗോഡ്സ് അല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. യോഹന്നാന്റെ സുവിശേഷം 12:10 അതിന്റെ 49-50 വാക്യങ്ങളുണ്ട്. 49-ാം അധ്യായത്തിൽ ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് ചെയ്യണമെന്നും ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. ആകയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംസാരിക്കുന്നു. ഉണ്ടോ? പുത്രൻ ഭൂമിയിലേക്ക് വരുമ്പോഴും എത്ര വിധേയത്വത്തോടുകൂടെയാണ് സംസാരിക്കുന്നത്. ഇനി അതല്ല, ഈ പുത്രന് യഥാർത്ഥത്തിൽ സാക്ഷ്യം പറയുന്ന ഏറ്റവും പ്രധാന വ്യക്തി പിതാവ് തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 8:ാം അധ്യായം അതിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, 8:ാം അധ്യായം അതിന്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ, ഓക്കെ, ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല, ഞാനും എന്നെ അയച്ച പിതാവും കൂടെയാകയാൽ എന്റെ വിധി സത്യമാകുന്നു. രണ്ട് മനുഷ്യരുടെ സാക്ഷ്യം സത്യമെന്ന് നിങ്ങളുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, എന്നെ അയച്ച പിതാവും എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. നോക്കുക, പിതാവ് ടെസ്റ്റിഫൈ ചെയ്യാണ്, പിതാവ് വിറ്റ്നസ് ആണ്, പിതാവ് അഷ്യൂർ ചെയ്യാണ്. എന്താണ് ഈ യേശു കർത്താവ്, യേശു ക്രിസ്തു ഞാൻ അയച്ചത് അഷ്യൂർ ചെയ്യാണ്. ഇനി 14:26 26-ാം വാക്യത്തില് പിതാവും പുത്രനും ചേർന്ന് പരിശുദ്ധാത്മാവിനെ അയക്കുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ, എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. നോക്ക് അല്ലെ, പിതാവ് എന്റെ നാമത്തിൽ അയക്കാനുള്ള പരിശുദ്ധാത്മാവ്, അവിടെ എന്ത് വരുന്നുണ്ട്? ട്രിനിറ്റിയുടെ കാര്യം കൃത്യമായിട്ട് വരുന്നുണ്ട്. പിതാവും പുത്രനും ചേർത്താണ് പരിശുദ്ധാത്മാവിനെ അയക്കുന്നത്. 14-ാം വാക്യത്തിലും അതിനോട് ചേർന്ന് പറയുന്നുണ്ട്, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തരും. മറ്റൊരു കാര്യസ്ഥം എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് യേശു കർത്താവ് തന്നെ ഒരു കാര്യസ്ഥനാണ്, മറ്റൊരു കാര്യസ്ഥനെ അയച്ചു തരും. യേശുവിന്റെ സ്നാന സമയം, യേശുവിന്റെ സ്നാന സമയം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വിവരിക്കുന്നത് അതിന്റെ 3-ാം അധ്യായത്തിന്റെ 21-ഉം 22-ഉം വാക്യങ്ങളിൽ യേശു കർത്താവ് സ്നാനമേൽക്കാനായിട്ട് വരികയാണ്. ജനമെല്ലാം സ്നാനമേൽക്കയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവു എന്ന പോലെ അവന്റെ മേൽ വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. നോക്കുക, യേശു കർത്താവ് സ്നാനമേൽക്കാൻ വരുന്നു, പരിശുദ്ധാത്മാവ് പ്രാവ് രൂപത്തിൽ അവന്റെ മേലെ വരുന്നു, പിതാവ് അവിടെ നിന്ന് ടെസ്റ്റിഫൈ ചെയ്യുന്നു, നീ എന്റെ പ്രിയപുത്രനാണ്, നീ എന്റെ പ്രിയപുത്രൻ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇതിലെല്ലാം ഉപരി പിന്നീട് വിശദമാക്കേണ്ട ഒരു കാര്യമാണെങ്കിലും അതുകൂടെ ഞാൻ ആ ഒരു വാക്യം മാത്രം വായിച്ചു പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യത്തിൽ എന്നെ സ്നേഹിക്കുന്നവന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. അതിന്റെ 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കാര്യസ്ഥൻ വന്നു കഴിഞ്ഞാൽ എന്നേക്കും അവൻ നിങ്ങളോട് കൂടെ വസിക്കുന്നു, ഹി വിൽ ഡ്വെൽ വിത്ത് യു ഫോർ എവർ, എന്നേക്കും വസിക്കും. അപ്പോൾ ആദ്യം ആര് തന്നെ വരുന്നു? പരിശുദ്ധാത്മാവ് വരുന്നു. രണ്ടാമത് ആരും കൂടെ വരുന്നു? പറഞ്ഞത് ഞങ്ങൾ, ഞാനും പിതാവും കൂടെ വരുന്നു. ഞാൻ ഈ ഭാഗങ്ങളുടെ വാക്യം മാത്രം വായിച്ചു പോയത് നമുക്ക് ഈ കാര്യങ്ങളിലെ ട്രിനിറ്റിയെ കുറിച്ചുള്ള ഉപദേശങ്ങളിലെ ചില കാര്യങ്ങളൊന്ന് ഗ്രഹിക്കാൻ, അതായത് ഇതൊന്നും വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഒരു ഉപദേശമാണ് എന്നാരും ചിന്തിക്കരുത് എന്ന് പറഞ്ഞു പോകാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ത്രിയേകത്വത്തിന്റെ മർമ്മങ്ങൾ ഒരു പക്ഷേ നമുക്ക് തിരിച്ചറിയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യക്ഷത്തിൽ പ്രയാസമാണ്. എങ്ങനെയാണ് ട്രിനിറ്റി വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ മനസ്സിലാക്കാനായിട്ട് ഉണ്ടായേക്കാം. അതിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രിനിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ അതൊരു ആത്മീയ സത്യമാണ്. ഈ ആത്മീയ സത്യം മനസ്സിലാക്കാൻ ഒരു ആത്മീയ നിലപാടിലോ അല്ലെങ്കിൽ ഒരു ആത്മതലത്തിലോ മാത്രമേ പലപ്പോഴും കഴിയത്തുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ വീണ്ടും ജനനത്തെ കുറിച്ച് ഇതേപോലൊരു കാര്യം കർത്താവ് നിക്കോദിമോസ് പറയുന്നുണ്ട്. വീണ്ടും ജനനം എന്ന് പറയുന്നതും എന്താണ്? ഒരു ആത്മീയ അനുഭവമാണ് അല്ലെങ്കിൽ ഒരു സൂപ്പർനാച്ചുറൽ ഒരു ഒരു വർക്കാണ്. ആൻഡ് ദാറ്റ് ഹാപ്പൻ സംതിങ് നോ, ഇറ്റ് ഇസ് നോട്ട് അവന്റെ മാനസാന്തരം എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു കാര്യമല്ല വീണ്ടും ജനനം എന്ന് പറയുന്നത്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. വി റിപ്പൻറ്റ് ആൻഡ് ദ ബോൺ അഗൈൻ എക്സ്പീരിയൻസ് ഇസ് നോട്ട് വി ഹു ഡിസൈഡ്. ജനിക്കണോ വേണ്ട എന്നുള്ളത് ജനിക്കുന്നവനല്ല തീരുമാനിക്കുന്നത്, ജനിപ്പിക്കുന്നവനാണ് അല്ലേ. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് സമയമനുസരിച്ച് പറയാം. എന്നാൽ അപ്പോൾ അതൊരു എന്തുവാണ്, അതൊരു ഡിവൈൻ വർക്കാണ്. അത് പറയാനായിട്ട് പല ഉദാഹരണങ്ങൾ കർത്താവ് എന്ത് ചെയ്തു, നിക്കോദിമോസിനോട് ഉപയോഗിച്ച് നോക്കി. പക്ഷെ എന്നിട്ട് പല പ്രാവശ്യം പറഞ്ഞിട്ട് ഇവനെന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഉടനെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട് അതിന്റെ 12-ാം വാക്യത്തിൽ, ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് എങ്ങനെ വിശ്വസിക്കുന്നു? അതായത് ഇതെല്ലാം കൂടെ ഞാൻ ഭൂമിയിലെ കാര്യങ്ങൾ പറഞ്ഞ് നിന്നോട് പറയാൻ നോക്കിയിട്ട് അത് നടക്കുന്നില്ല, പിന്നെ ഞാൻ ഈ സ്വർഗത്തിലെ കാര്യം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഏത് കാര്യവും നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നത് ഭൗതിക സ്ഥലത്തിൽ മാത്രമേ ഉള്ളൂ. കാര്യം വിശദീകരണം നമ്മുടെ വാക്കുകൾ നമ്മുടെ ഇനോ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ബോധ്യമാകുന്ന നിലയിൽ അല്ലെങ്കിൽ നമ്മളുടെ റാഷണാലിറ്റിക്ക് ബോധ്യമാകുന്ന നിലയിൽ കാര്യങ്ങൾ പറയാൻ കഴിയുന്നത് ഭൗതിക കാര്യങ്ങളേ ഉള്ളൂ. അതിനപ്പുറത്ത് നമുക്ക് പോകണമെങ്കിൽ അത് ആത്മതലത്തിൽ മാത്രം അറിയാനേ നമുക്ക് കഴിയത്തുള്ളൂ, അല്ലാതെ പറ്റത്തില്ല. ആ ഫാക്കൽറ്റി വർക്ക് ചെയ്തേ പറ്റുള്ളൂ. സ്വർഗീയമായതിനെ മനസ്സിലാക്കാൻ സ്വർഗതലത്തിലേക്ക്, ആത്മീയമായതിനെ മനസ്സിലാക്കാൻ ഒരു ആത്മതലത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ പറ്റത്തില്ല. അത് ഭൗതികമായി നോക്കിയാലും എ ബ്ലൈൻഡ് മാൻ കനോട്ട് സീ കളേഴ്സ് ഈവൻ ദോ ഹി ക്യാൻ എൻജോയ് മ്യൂസിക്. ഒരു അന്ധനായ മനുഷ്യന് അവനെ മ്യൂസിക് എൻജോയ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ കളർ കാണാൻ പറ്റുമോ? ഇല്ല, കാരണം അവന്റെ കണ്ണ് എന്ന് പറയുന്ന ഫാക്കൽറ്റി വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അത് എത്ര ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് എ ഡഫ് മാൻ ക്യാൻ എൻജോയ് മ്യൂസിക് ബട്ട് ഹി കനോട്ട് അപ്രീഷിയേറ്റ് കളേഴ്സ് ഓർ എ പെയിന്റിംഗ് അല്ലേ. ചെവി കേൾക്കാൻ വയ്യാത്ത ഒരു മനുഷ്യന് ഒരുപക്ഷെ നല്ല പെയിന്റിംഗ് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ അവൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മ്യൂസിക് അല്ലെങ്കിൽ സംഗീതം വർക്ക് ചെയ്യത്തില്ല. സോ അതാ ഞാൻ പറഞ്ഞത്, ഈവൻ ടു അപ്രീഷിയേറ്റ് സംതിങ് ഓഫ് ദിസ് വേൾഡ്, ദാറ്റ് പർട്ടിക്കുലർ ഫാക്കൽറ്റി ഫാക്കൽറ്റി വിച്ച് ഡീൽസ് വിത്ത് ദാറ്റ് മാറ്റർ ഷുഡ് ബി ആക്റ്റീവ്, അല്ലെങ്കിൽ അത് തന്നെ പറ്റത്തില്ല. ഇപ്പം എനിക്കൊരു ഞാൻ അന്ധനാണെങ്കിൽ കാഴ്ചയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ ചെകിടനാണെങ്കിൽ ശബ്ദവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നില്ല. അപ്പൊ അങ്ങനെ ഏറ്റവും ലളിതമായ നിലയിൽ തന്നെ ഏതൊരു മാറ്ററിനെയും ഏതൊരു വസ്തുവിനെയും അല്ലെങ്കിൽ ഏതൊരു വസ്തുതയെയും ഏതൊരു കാര്യത്തെയും മനസ്സിലാക്കാൻ അത് ഡീല് ചെയ്യുന്ന ഫാക്കൽറ്റി വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പറ്റത്തില്ലെങ്കിൽ എങ്ങനെയാണ് ആത്മതലത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ദൈവികമായ ഒരു ഒരു എന്നാ സ്വർഗീയ തലത്തിലെ ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ നമ്മളുടെ ഫാക്കൽറ്റി അല്ലെങ്കിൽ നമ്മളുടെ നോർമൽ ഫാക്കൽറ്റി ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും അത് കഴിയത്തില്ല. ട്രിനിറ്റി എന്ന് പറയുന്നത് സ്പിരിച്വൽ റിയാലിറ്റിയാണ്, അത് പ്രവർത്തിക്കുന്നുണ്ട്. മനുഷ്യർക്ക് അത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഇത് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടത് മറ്റാരും അല്ല, അപ്പോസ്തലന്മാരാണ്. നമ്മൾ ചിന്തിക്കുന്ന അപ്പോസ്തലന്മാർക്ക് ഒരു പ്രയാസമില്ലെന്ന്, നമ്മളെക്കാളും പ്രയാസമാണ്. കാര്യം അവരുടെ, അത് ഞാൻ പറഞ്ഞത്, ദൈവം ഹൈലി മോണോത്തിസ്റ്റ്, അവർക്ക് രണ്ട് ദൈവം എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാനേ കഴിയത്തില്ല അല്ലേ. നാച്ചുറലി യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരതിനെക്കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല. എന്തെങ്കിലും ഒരു കാര്യം ദൈവം എന്ന് പറയുന്നതിന് പകരം ഈ ഒരു വാക്ക് ഉപയോഗിക്കാൻ പോലും അവർക്ക് മടിയാണ്. ദൈവത്തിന് ചേരുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്രയും വലിയ ദൈവദൂഷണം വേറെ ഒന്നും അവർക്ക് ഇല്ല. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കർത്താവ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ, സമയമില്ലാത്തതുകൊണ്ട് ഞാനതൊന്നും വ്യാഖ്യാനിക്കാത്തത്, കർത്താവിനോട് അവർ ചോദിച്ചു, നീ ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ പറയാൻ നീ ആരാ? ഞങ്ങളുടെ അബ്രഹാമിനേക്കാൾ വലിയ ആളാണോ? ഏഹ്, ഞങ്ങളുടെ പിതാവ് അബ്രഹാമാണ്, അബ്രഹാമിനേക്കാൾ വലിയ ആളാണോ നീ? കർത്താവ് മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചെന്ന് പറഞ്ഞു, ബിഫോർ എബ്രഹാം ഐ ആം, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ഉണ്ട് അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ഐ ആം ബിഫോർ എബ്രഹാം ഐ ആം, ഐ ആം എന്ന വാക്ക് എവിടെ നിന്ന് എടുത്തിരിക്കുന്നത്? ഐ ആം ഹു ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു, ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ച വാക്കാണ്. യഹോവസാക്ഷികളൊക്കെ പറയും, പലപ്പോഴും യഹോവസാക്ഷികൾ പറയുന്ന കാര്യമുണ്ട്, യഹോവയ്ക്ക് വേണ്ടി ഉപയോഗിച്ച വാക്കുകൾ ഒന്നുപോലും യേശു തനിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല അല്ലേ. ഏഹ്, കേട്ടിട്ടില്ല അങ്ങനൊക്കെ യഹോവസാക്ഷികൾ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം. അവർ പറയുന്ന ആദ്യത്തെ കാര്യം, യഹോവയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കും യേശു തനിക്ക് വേണ്ടി തന്നെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. കർത്താവ് പറയാണ്, ബിഫോർ എബ്രഹാം ഐ ആം. നമ്മളുടെ ഗ്രാമർ ശരിയല്ല അതിനകത്ത് അല്ലേ. കാര്യം മനുഷ്യന്റെ ഗ്രാമറിന് പറ്റുന്നതല്ല അത്. ഏഹ്, ഇറ്റ് ഇസ് മച്ച് മോർ ദൻ ദാറ്റ്. ബിഫോർ എബ്രഹാം ഐ ആം. അവിടെ അവൻ പറയുന്നത്, നീ അബ്രഹാമിന്റെ കാര്യമാണ് വലുതായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. യു നോ ഹു ഐ ആം, ഐ ആം ഹു ഐ ആം. നീ ഞാനാരോ നിനക്കറിയാമോ? ഞാനാകുന്നവൻ ഞാനാകുന്നു. അവിടെ എഴുതിയിരിക്കുന്ന അടുത്ത വാക്കിനെ അറിയാമോ? അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലെടുക്കുന്നു. അപ്പോൾ അവർ അവനെ എറിയാനായിട്ട് കല്ലെടുത്തു. എന്തുകൊണ്ടാണ്? ദൈവത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ മാറ്റിവെച്ചിരിക്കുന്ന ഐ ആം എന്ന് പറയുന്ന വാക്ക് അവനിപ്പോ ആർക്ക് വേണ്ടി ഉപയോഗിച്ചു? യേശു തനിക്ക് വേണ്ടി തന്നെ ഉപയോഗിച്ചു, തനിക്ക് വേണ്ടി തന്നെ ഉപയോഗിച്ചു. അവൻ യഹോവാസാക്ഷികൾ പറഞ്ഞതിന് തടസ്സം വല്ലതും ഉണ്ടോ? അവരിങ്ങനെ ഒന്നും അറിയാൻ വയ്യാത്തവരെ കളിപ്പിക്കാനായിട്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയും അല്ലേ, ഒത്തിരി കാര്യങ്ങൾ പറയും. കൃത്യമായിട്ട് കർത്താവ് ഉപയോഗിച്ചിരിക്കുകയാണ്, ബിഫോർ എബ്രഹാം ഐ ആം. നോക്കുക, ഇവരിങ്ങനെ സ്ട്രിക്ട് മോണോത്തിസ്റ്റിക് ആയിരിക്കുന്ന ആളുകൾ, വളരെ ശക്തരായ ഏകദൈവ വിശ്വാസികളായിരിക്കുന്ന ആളുകൾ, അവർക്ക് യഹോവയെ ദൈവമായിട്ട് അറിയാം, നേരത്തെ അറിയാം. ചെറുപ്പത്തിൽ തൊട്ട് അവർ ക്ഷേമാ ചൊല്ലിയാണ് വളരുന്നത്. യഹോവ ഏകൻ തന്നെ, ദൈവം ഏകൻ തന്നെ എന്നൊക്കെ ചൊല്ലി എല്ലാ ദിവസവും രാവിലെ അവർ എണീക്കുന്നത് തന്നെ. അത്രയ്ക്കും അവർക്ക് ബോധ്യമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശുവിന്റെ ശിഷ്യന്മാർ യേശുവുമായിട്ട് ഒരു ഇന്ററാക്ഷൻ ഉണ്ടാകുന്നത്. ആ ഇന്ററാക്ഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ കൺഫ്യൂസ്ഡ് ആയി. കൺഫ്യൂസ് ആയി എന്നുള്ള യാതൊരു സംശയമില്ല. കാര്യം ഇത് ആരാണ് ഈ വന്നിരിക്കുന്നത്? ഇവനും ദൈവമാണ്. ഇതുവരെ അവർക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇതുവരെ അവർക്ക് ആര് മാത്രമാണ് ദൈവം? യഹോവ മാത്രമാരും ദൈവം. വേറെ ആരുമായിട്ടും അവർക്കൊരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ആദ്യം കാണുന്നത് എന്താണ് അവിടെ അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന ചരിത്രമാണ്. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് പിറ്റേ ദിവസം ഇവരെന്ത് ചെയ്യുന്ന അറിയാമോ? ഞാൻ പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞു പോവാം. പിറ്റേ ദിവസം ഇവർ യേശുവിനെ തിരക്കി വരികയാണ്. അപ്പോഴത്തേക്ക് യേശു അവിടെ നിന്ന് സ്ഥലം വിട്ടു. യേശു അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോയി നിറഞ്ഞ് ഇവർ ചെറുപടകുകളെ വാടകയ്ക്കെടുത്ത് കാശ് മുടക്കി യേശുവിനെ തിരക്കി വന്നിരിക്കുകയാണ്. യേശുവിനെ തിരക്കി വന്ന് പറഞ്ഞു, ഇവിടെ നീ എന്തോ പണിയാണ് കാണിച്ചത്, ഞങ്ങൾ നിന്നെ തിരക്കി ഇവിടെല്ലാം പോയി, നീ എന്താ ഇന്നലെ എന്തൊരു സന്തോഷമായിരുന്നു, എന്തൊരു ആഘോഷമായിരുന്നു, നീ എന്താ അതെല്ലാം കളഞ്ഞേച്ചെങ്കിൽ പോകുന്നത്? ഞാൻ കർത്താവ് പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ തിരക്കിയത്. നിങ്ങൾ അടയാളം കണ്ടത് കൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ടാണ് എന്നെ അന്വേഷിച്ചത്. എന്നിട്ട് കർത്താവ് പറയാണ്, നിങ്ങളൊരു കാര്യം ഓർക്കണം, നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി തന്നെയല്ല, നിത്യജീവനത്തിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ പ്രവർത്തിപ്പീൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും, നിത്യജീവനത്തിലേക്ക് നിലനിൽക്കുന്ന കാര്യം. നിങ്ങൾക്ക് ഇന്നലെ വിശന്നപ്പോൾ ഞാൻ എന്റെ കരുണ കൊണ്ട് എന്ത് ചെയ്തു? ആഹാരം തന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അതൊക്കെ ആർക്ക് വേണമെങ്കിലും തരാം. ഹേരോദാവ് നിശ്ചയിച്ചാലും തരാൻ പറ്റുന്ന കാര്യമാണ്. കുറച്ച് പേർക്കൊക്കെ ആഹാരം കൊടുക്കും, 5000 പേർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ അവിടുത്തെ രാജാവ് നിശ്ചയിച്ചാലും കൊടുക്കാനുള്ളതേ ഉള്ളൂ. പക്ഷേ ഹേരോദാവിന് കൊടുക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ അവിടുത്തെ പള്ളിപ്രമാണിമാർക്ക് കൊടുക്കാൻ കഴിയാത്ത, അവിടുത്തെ ഏറ്റവും വലിയ ധനികന് പോലും കൊടുക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് എന്റെ കയ്യിലുള്ളത്, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരം. അത് വേറെ ആർക്കും തരാൻ കഴിയത്തില്ല. അത് ബാക്കിയുള്ളത് എല്ലാവർക്കും കൊടുക്കാൻ കഴിയുന്നതാണ്, പക്ഷെ ഇത് എനിക്ക് മാത്രം തരാൻ കഴിയുന്നതാണ്, അതിനുവേണ്ടി നിങ്ങൾ കാംക്ഷിപ്പീൻ. അപ്പൊ അവർ പറഞ്ഞു, ഓക്കേ ഞങ്ങൾ വളരെ റെഡിയാണ് എന്നാ അതിങ്ങി തന്നേര്. കർത്താവ് പറഞ്ഞു, അതിന് ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് വരണം. നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നുകയും അവന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ജീവൻ ഇല്ല. അവൻ മനുഷ്യപുത്രന്റെ മാംസം തിന്നുകയും അവന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല. ഉടനെ പറഞ്ഞു, അത് പറ്റത്തില്ല, ഇത് കഠിന വാക്ക്. ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു അബ്സേർഡ് ആയിട്ട് നമുക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നോർമലി ഇത് കഠിന വാക്ക് എന്ന് പറയാനുള്ള കാര്യം എന്താ അല്ലേ? നമ്മളിത് വായിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തോ വലിയ കഠിന വാക്ക് അല്ലേ, ചോര കുടിക്കുന്ന കാര്യമൊന്നുമുള്ള അല്ല. അവർക്കത് മനസ്സിലായി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കവനന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണത്. കാര്യം ഒരു കവനന്റ് റിലേഷൻ ഒരാളുമായി ഒരു ഒരു രണ്ട് ട്രൈബ് തമ്മിൽ ഒരു കവനന്റ് റിലേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് ഒരു ഭക്ഷണം കഴിക്കും. ആ ഭക്ഷണം കഴിക്കുമ്പോൾ അവരതിലൂടെ പറയുന്നത്, ഈ ഭക്ഷണത്തിലൂടെ ഞാൻ നിന്നിലേക്കും നീ എന്നിലേക്കും പ്രവേശിക്കുന്നു. അപ്പോൾ എല്ലാ കവനന്റും ഉറപ്പിക്കപ്പെടുന്നത് എതിലൂടെയാണ്? ഒരു ഭക്ഷണത്തിലൂടെയാണ്. അബിമേലേക്കും ഇസഹാക്കും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്തു, ഉടനെ തന്നെ എന്ത് ചെയ്തു? അതിനുശേഷം അവിടെ നമ്മൾ കാണുന്നുണ്ടാ അവരൊരു വലിയ വിരുന്നൊരുക്കി ഭക്ഷണം കഴിക്കാൻ, ആ ഉടമ്പടിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി, അല്ലെങ്കിൽ അത് അഷ്യൂർ ചെയ്യാൻ, അല്ലെങ്കിൽ അത് ഉറപ്പിക്കാനായിട്ട്. അതുപോലെ അബ്രഹാമും ദൈവമായിട്ട് ഉടമ്പടി ചെയ്ത് കഴിഞ്ഞിട്ട് ദൈവം ഇറങ്ങി വന്നു, അബ്രഹാമും ദൈവം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട്. നോഹയെ ഉടമ്പടിയിൽ നമ്മൾ കാണുന്നത്, നോഹയോട് കർത്താവ് ഉടമ്പടി ചെയ്യുന്ന സമയത്ത് നോഹ അവൻ അയച്ച, അല്ലെങ്കിൽ ആ അതിന്റെ ഒഡിസൈ യാഗത്തിന്റെ സൗരഭ്യം അവൻ മണത്തപ്പോൾ, ദാറ്റ് മീൻസ് യുനോ അതൊരു ആഹാരവുമായിട്ട് റിലേറ്റ് ചെയ്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് ഇപ്പൊ ഇവിടെ എന്താ പറയുന്ന അറിയാമോ? നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കണം. ഉടനെ അവിടെ പറഞ്ഞാൽ അറിയാമോ, ഇത് കഠിനമാണ്. ഞങ്ങൾക്ക് ആരുമായിട്ട് മാത്രമേ ഉടമ്പടി ചെയ്യാൻ പറ്റുള്ളൂ? യഹോവയുമായിട്ട് മാത്രമേ ഉടമ്പടി ചെയ്യാൻ പറ്റൂ. നീയുമായിട്ട് ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല, കാര്യം ഞങ്ങൾ മോണോത്തിസ്റ്റിക്കാണ്, ഞങ്ങൾക്ക് വേറെ ദൈവമില്ല, ഞങ്ങൾക്കൊരു വേറൊരു ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ആൾക്ക് അതിനെ അനുഗമിക്കാൻ കഴിയുന്നത് അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാർ അവനെ വിട്ടുപോയി. എന്തുകൊണ്ട്? ത്രിയേക ദൈവം എന്നുള്ള സങ്കല്പം അവർക്ക് ഇല്ല, അവർക്ക് ഏകദൈവ സങ്കല്പമേ ഉള്ളൂ. യേശുവിനെ അതിന്റെ കൂട്ടത്തിലൊരു ദൈവമായിട്ട് മനസ്സിലാക്കാനുള്ള, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൈവത്തിന്റെ വെളിപ്പാടായിട്ടോ നമ്മൾ പറയുന്ന ത്രിയേക ദൈവത്തിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ കഠിന വാക്ക് എന്ന കാര്യം ഉപയോഗിക്കുന്നത്. എന്നാൽ യേശു പറയുന്നത്, ഐ ആം ഗാഡ്, ഐ ആം ഹു ഐ ആം. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഉടമ്പടി ചെയ്യണം. അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാർ അവനെ വിട്ടുപോയി, അവന്റെ ശിഷ്യന്മാർ അവനെ വിട്ടുപോയി. പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചതുമില്ല. 12 പേര് മാത്രം അവശേഷിച്ചു. 12 പേരുടെ കർത്താവ് ചോദിക്കുക, എന്തിനാണ് നോക്കി നിൽക്കുന്നത്? നിനക്കൊന്ന് പോകല്ലോ എന്ന് ചോദിച്ചു. പത്രോസ് ചാടിക്കടി പറയാണ്, ഞങ്ങൾ അങ്ങോട്ട് പോകാനാ, ഞങ്ങൾക്ക് അറിയാം ഇത് ചില കഠിനമാണെന്ന്, പക്ഷേ അത് നിത്യജീവന്റെ മൊഴികളാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കും. ഹല്ലേലൂയ. അത് കഠിനവാക്കാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ ഞങ്ങൾ നിന്നെ വിട്ടിട്ട് എവിടെ പോകും? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കൽ ഉണ്ടല്ലോ. വാട്ട് യു സെഡ്, നീ പറഞ്ഞ വാക്കുകൾ, അത് നിത്യജീവങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കാൻ പര്യാപ്തമാണ്. ഞങ്ങൾ ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് അവരോട് പറയുന്നത്. ഞങ്ങൾ ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെയാണ് നമ്മൾ ശരിക്കും ആ ദൈവിക തൃത്വത്തിൽ യേശു ക്രിസ്തുവിനെ ദൈവമായ ശിഷ്യന്മാർ അക്സെപ്റ്റ് ചെയ്യുന്ന ഭാഗം മനസ്സിലാക്കും. അവർ കൺഫ്യൂസ്ഡായിരുന്നു, അല്ലെന്ന് പറയുന്നില്ല, അല്ലെന്ന് പറഞ്ഞിട്ട് അർത്ഥമൊന്നുമില്ല, അവർ കൺഫ്യൂസ്ഡ് ആയിരുന്നു. പക്ഷെ അവർ പറഞ്ഞു, യെസ് വി നോ യു ആർ ഗോഡ്, യു ആർ ഗോഡ്. അവൻ കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്ന മുറിയിൽ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതാണ്. അവൻ പ്രത്യക്ഷനായി നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അന്ന് പത്രോസും യാക്കോവും യോഹന്നാനും എല്ലാവരും ഉണ്ടായിരുന്നു, ഒരാളില്ലായിരുന്നു, തോമസ് ഇല്ലായിരുന്നു. തോമസ് പറഞ്ഞു, ഞാൻ വിശ്വസിക്കത്തില്ല, ഞാൻ വിശ്വസിക്കണം അവന്റെ കൈകളിലെ ആണിപ്പാടുകളിൽ ഞാൻ വിടലിടുകയും അവന്റെ വിലാപ്പുറത്ത് ഞാൻ കൈയിടുകയും ചെയ്തിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ല. പിന്നീട് തോമസും കൂടെ ഉള്ളപ്പോൾ യേശു കർത്താവ് അവർക്ക് പ്രത്യക്ഷനായി, എന്നിട്ട് പറഞ്ഞു, തോമസ് നീ എൻ്റെ കരങ്ങളിൽ, അതിൻ്റെ എൻ്റെ ആണിപ്പാടുകൾ നീ എൻ്റെ വിരലുകളിൽ, നിന്റെ കരത്തെ നീട്ടി എൻ്റെ ആ വിലാപ്പുറത്തേക്ക് നീ കഴിയും. അവനത് കണ്ടു, വിശ്വസിച്ചു. എന്നിട്ടാ പറയുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ കർത്താവും എൻ്റെ ദൈവവും, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 28-ാം വാക്യത്തിൽ തോമസ് കൺഫസ് ചെയ്യാം, യു ആർ മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. നീ എൻ്റെ കർത്താവാണ്, നീ എൻ്റെ ദൈവമാണ്. അപ്പോൾ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ്? യഹോവയെ മാത്രം ആരാധിച്ചിരുന്ന ആ മോണോത്തിസ്റ്റിക് സൊസൈറ്റിയിൽ നിന്ന് വരുന്ന ആ വ്യക്തികൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അവർ പറയാണ്, ഞങ്ങൾക്ക് മനസ്സിലായി നീ ദൈവമാണ്, യു ആർ ഗോഡ്, നീ ദൈവമാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. അവിടെ യേശുവിനെ കൂടെ അവരെന്താണ്, അല്ലെങ്കിൽ യേശുവും ദൈവമാണ്, യേശുവിനെ കൂടെ ദൈവമാക്കുക എന്നുള്ളതല്ല, യേശു ദൈവമാണെന്നുള്ളത് അവര് തിരിച്ചറിയാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോസ്തല പ്രവൃത്തി രണ്ടാം അധ്യായം നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും പരിശുദ്ധാത്മാവും ചെയ്യുകയാണ്. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് അവരെ നിയന്ത്രിച്ച് നടത്തുന്ന ദൈവമായിട്ട് അവർ തിരിച്ചറിയാം. അവരെ നിയന്ത്രിച്ച് നടത്തുന്ന ദൈവമായിട്ട് അവർ പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയാണ്. അപ്പോഴേ അവർക്ക് അനുഭവമാണ്, അവരെ സംബന്ധിച്ച് അവർക്കിത് പഠിക്കാനും നേരമില്ലായിരുന്നു, അവർക്കത് പഠിക്കാൻ അറിയത്തുമില്ല. പക്ഷെ അവരനുഭവിച്ചറിഞ്ഞു, യഹോവേ ഈസ് ഗോഡ്, യഹോവ ദൈവമാണ്, ജീസസ് ഈസ് ഗോഡ്, ഞങ്ങളുടെ കർത്താവായ യേശു ഞങ്ങളുടെ ദൈവമാണ്, ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ഗോഡ്, അവൻ ദൈവമാണ്, പരിശുദ്ധാത്മാവും ദൈവമാണ്. അവരുടെ അനുഭവത്തിന്റെ പ്രതിഫലനമാണ് കൃത്യോപദേശം എന്ന് പറയുന്നത്, അല്ലാതെ ഇവരുണ്ടാക്കിയതല്ല എന്നാണ്. അവരുടെ അനുഭവമാണ്, അവരുടെ അനുഭവമായിട്ട് അവര് മനസ്സിലാക്കി. ശിഷ്യന്മാർക്ക് മനസ്സിലാക്കി എന്ന് പറയുന്നത് ശരിയല്ല, കാര്യം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു, അവരത് ആ വെളിപ്പാട് അംഗീകരിച്ചു. ആ വെളിപ്പാട്, വെളിപ്പാട് എന്നുള്ള വാക്കാണ് അത് കറക്റ്റ്. എന്നു ചോദിച്ചു കഴിഞ്ഞാല് ആത്മീയ സത്യങ്ങളൊന്നും അറിവല്ല. നമ്മളുടെ സ്വാഭാവിക അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഭാഷകളിലെല്ലാം ഉള്ളൊരു പ്രശ്നമുണ്ട്, അതിനകത്തെ കോൺട്രാസ്റ്റുകളൊന്നും അല്ല വേദോസത്തിലെ കോൺട്രാസ്റ്റ്. അതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം എതിർപദങ്ങൾ പറയുമ്പോഴത്തേക്ക്, നമ്മൾ പറയുമ്പോഴത്തേക്ക് അജ്ഞത, അതിന് പകരം എന്താണ്, അറിവ് അല്ലേ. പക്ഷെ വേദോസ പ്രകാരം ഇഗ്നറൻസിന്റെ എതിർപദം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അജ്ഞതയുടെ എതിർപദം എന്ന് പറയുന്നത് വെളിപ്പാടാണ്, റെവലേഷൻ. ഇഗ്നറൻസ്, റെവലേഷൻ. ഇപ്പൊ റെവലേഷൻ എന്ന് പറയുന്നത് എന്തല്ല, ബോധപൂർവം നമ്മൾ തിരിച്ചറിയുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ബുദ്ധിയിൽ നിന്ന് നമ്മൾ തിരിച്ചറിയുന്നതായ കാര്യങ്ങൾ അല്ല. ഒരു ദിവസം യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെല്ലാം വിളിച്ച് വിട്ടിട്ട് അവിടെ എല്ലാം കണ്ടെങ്കിൽ ചോദിക്കും, ജനങ്ങൾ എന്നെ കുറിച്ച് എന്നാ പറയും. നെഹ്റു പറഞ്ഞു, ആ ചെല്ലു പറയുന്നത് ജനമയാണെന്ന്, ചെല്ലു പറയുന്നത് പ്രവാചകനാണെന്ന്, ചെല്ലു പറയുന്നു കാത്തിരുന്നതായ പ്രവാചകനാണ്, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, അതൊക്കെ പോട്ടെ, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയും. ശിമൻ പത്രോസ് ചാടിക്കാരി പറഞ്ഞു, എന്തു പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്, നീയാണ് അയക്കപ്പെട്ടത്. ഉടനെ കർത്താവ് ശിമോനോട് പറയുന്ന വാക്കുണ്ട്, എന്താ പറയുക, ശിമോനെ ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്സനായ എന്റെ പിതാവാണ്. എന്താ ഈ ജഡരക്തങ്ങളല്ല എന്ന് പറയാൻ കാര്യം? ശിമോനോട് കർത്താവ് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്, നീ എന്നെ നോക്കിയേച്ച് ബുദ്ധിപരമായി കുറെ ആലോചിച്ചേച്ച് ഇവൻ തന്നെയാണ് ദൈവപുത്രൻ, വേറെ ആരുമല്ല എന്ന് പറയത്തക്ക രീതിയിലുള്ള ബുദ്ധിയൊന്നും നിനക്കില്ലെന്ന് പറഞ്ഞു. അവനെന്നുള്ളതല്ല ആർക്കുമില്ല. കാര്യം സ്വാഭാവികമായി യേശുവിന്റെ മാനുഷിക ഭാവം കണ്ടിട്ട് ഒരാൾക്ക് പറയാൻ കഴിയത്തില്ല എന്താണ് ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന്. കാര്യം അവരെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന രീതിയിലല്ല യേശു ഭൂമിയിലേക്ക് വന്നത് അല്ലേ. അവർക്ക് മശിഹയെക്കുറിച്ചുണ്ടായിരുന്ന എല്ലാ സങ്കല്പങ്ങളെയും തകർത്തുകൊണ്ടാണ്, ഒരു പരിധി വരെ അതിന്റെ വിപരീത ദിശയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് കർത്താവ് മശിഹയായിട്ട് ഭൂമിയിലേക്ക് വന്നത്. അപ്പൊ അതുകൊണ്ട് കർത്താവ് പറയാണ്, എന്ത്, നിന്റെ ഇന്റലിജൻസ് അല്ല വർക്ക് ചെയ്തെന്നാ പറയുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല, ഇത്രേ ഉള്ളൂ, ജഡരക്തങ്ങളല്ല നിനക്കിത് മനസ്സിലാക്കി തന്നെ പറയുമ്പോൾ അത്രേ ഉള്ളൂ, നിന്റെ ഇന്റലിജൻസ് ഒന്നും അല്ല ഇത് നിനക്ക് മനസ്സിലാക്കി തന്നത്. അതായത് നീ നിന്റെ റാഷണാലിറ്റിയിൽ, നിന്റെ യുക്തിയുടെ മൂശയിൽ എന്റെ ജീവിതത്തെ എല്ലാം കൂടി ഇട്ട് ഒരകല്ലിട്ട് ഒരച്ചു നോക്കി ഒടുവിൽ നിനക്കൊരു നിഗമനത്തിലെത്തുകയല്ലായിരുന്നു പ്രത്യേകം എന്താ സംഭവിച്ചത്, സ്വർഗസ്സനായ എന്റെ പിതാവ് നിനക്കത് വെളിപ്പെടുത്തുകയാണ്, വെളിപ്പാട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവിക സത്യങ്ങൾ അറിയുകയല്ല, ദൈവിക സത്യങ്ങൾ വെളിപ്പെടുകയാണ്. ദൈവിക സത്യങ്ങൾ നമ്മൾ കണ്ടെത്തുകയല്ല, ദൈവിക സത്യങ്ങളെ ദൈവം എന്ത് ചെയ്യുകയാണ്, നമുക്ക് നമ്മുടെ മുമ്പിൽ കൊണ്ട് വെളിപ്പെടുത്തുകയാണ്, വെളിപ്പെടുത്തുകയാണ്. അല്ലാതെ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുന്നതല്ല പലപ്പോഴും എന്ത്, ദൈവിക സത്യങ്ങൾ. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. ഇനി നമുക്ക് അങ്ങനെ തിരഞ്ഞെടുക്കാൻ തക്ക കഴിവോ ഒന്നും ഉള്ളവരെ അല്ല, നമുക്ക് സ്വീകരിക്കാനേ പറ്റുകയുള്ളൂ. നമുക്ക് ഒരിക്കലും ഒന്നും കണ്ടെത്താൻ കഴിയത്തില്ല, നമുക്ക് ഒരിക്കലും ഒന്നും നേടിയെടുക്കാനും കഴിയത്തില്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് അറിയാമോ, സ്വീകരിക്കുക. മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏ കാര്യമുള്ളൂ, റിസീവ്, അല്ലാതെ വേറെ ഒന്നും പറ്റത്തില്ല. നമുക്ക് എപ്പോഴും എന്താ ചെയ്യാൻ പറ്റുള്ളൂ, സ്വീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. കർത്താവിന്റെ ജോലിയാണെന്ത്, വെളിപ്പെടുത്തുക എന്ന് പറയുന്നത്, വെളിപ്പെടുത്തുക. സ്വീകരിക്കാൻ മനസ്സുള്ളവന് മാത്രമേ കർത്താവ് വെളിപ്പെടുത്തത്തുള്ളൂ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ വെളിപ്പാട് എന്ന നിലയിൽ വേണം നമ്മൾ ഈ കാര്യങ്ങളെ കാണാൻ. കൃത്വത്തിന്റെ കാര്യങ്ങൾ, ദൈവത്തിന്റെ കാര്യങ്ങൾ, യേശുവിന്റെ കാര്യങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ കാര്യങ്ങൾ, എന്ത് കാര്യങ്ങളും നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്, വെളിപ്പാടിലൂടെയാണ്. അല്ലാതെ ചിന്തകളിലൂടെയോ അല്ലെങ്കിൽ യുക്തിപരമായ വാദപ്രതിവാദങ്ങളിലൂടെയോ അല്ല. അതുകൊണ്ടാണ് ഈ ഖണ്ഡനമണ്ഡന പ്രസംഗങ്ങൾക്കൊന്നും പ്രസക്തിയില്ലാതായി പോകുന്നത്. ഈ ഖണ്ഡന പഠന പ്രസംഗങ്ങളൊക്കെ മാക്സിമം ഒരാളുടെ ഏത് തലത്തിൽ എത്തുമെന്ന് അറിയാമോ? ഒരാളെ നമുക്കൊരു നിഗമനത്തിൽ എത്തിക്കാൻ പറ്റിയെന്നിരിക്കും മാക്സിമം. പക്ഷെ വേദപുസ്തകം നിഗമനങ്ങളുടെ പുസ്തകമല്ല, വേദപുസ്തകം ബോധ്യങ്ങളുടെ പുസ്തകമാണ്. അത് നൽകുന്നത് പരിശുദ്ധാത്മാവാണ് അല്ലേ? കർത്താവ് പറഞ്ഞു, അവൻ വരുമ്പോൾ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും. കൺവിക്ഷൻ, കൺവിക്ഷൻ. കാര്യം റാഷണാലിറ്റിയുടെ അനന്തരഫലത്താണെന്നറിയാമോ? അത് നിഗമനമാണ്. ഞാൻ ഇതിനെക്കുറിച്ച് പിന്നീട് എപ്പോഴെങ്കിലും സമയമനുസരിച്ച് പറയാം. നമ്മൾ യുക്തിപരമായി ചിന്തിച്ചാൽ ഒടുവിൽ എന്തായി വരത്തുള്ളൂ? നമുക്ക് നിഗമനമേ വരത്തുള്ളൂ. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് എന്താണ്? ബോധ്യമാണ്. അത് വെളിപ്പാടിനാലാണ് നമ്മൾ അറിയുന്നത്, വെളിപ്പാടിനാൽ. ഇനി ഇതിന്റെ ഇടയില് ഈ വേദപുസ്തകത്തിൽ തൃത്വോപദേശത്തെക്കുറിച്ച് നമുക്ക് ഇന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ അല്ലെങ്കിൽ അതിനകത്ത് വിശദീകരിക്കുന്നതിനകത്ത് പറ്റിയിട്ടുള്ള ചില പാളിച്ചുകളും അത് നമുക്ക് വേണമെങ്കിൽ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കാം. അത് പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എനിക്ക് പറയണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ സാധാരണ പറയാറുള്ള ഒരു കാര്യമുണ്ട്, തൃത്വത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് വൺ ഇൻ എസൻസ് ആൻഡ് ത്രീ ഇൻ പേഴ്സൺ. എന്താണ്? തത്വത്തിൽ ഒന്നും ആളത്വത്തിൽ മൂന്നും എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഉപയോഗിക്കാറുണ്ടെന്നുള്ളതല്ല, അതൊരു ഒരു കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന വാക്കാണ്. എന്നാൽ ഈ ത്രീ ഇൻ പേഴ്സൺസ് ഓർ പേഴ്സണാലിറ്റീസ് എന്ന് നമ്മൾ തർജ്ജിമ ചെയ്യുന്ന ഈ ഭാഗത്ത് ഒരു ചെറിയ പിശക് വരുന്നുണ്ട്. അതായത് ഇവിടെ ഈ വ്യക്തിത്വം, വ്യക്തിത്വത്തിൽ ആളത്വത്തിൽ ഒന്നും വ്യക്തിത്വത്തിൽ ഒത്തിരി നമ്മൾ വാക്കുകൾ ഓരോരുത്തരോടൊന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ പേഴ്സണാലിറ്റി എന്ന വാക്ക് അല്ലെങ്കിൽ പേഴ്സൺസ് എന്ന വാക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോഴത്തേക്കുള്ള അർത്ഥമല്ല ഗ്രീക്കിലോ അല്ലെങ്കിൽ ഈവൻ ലാറ്റിനിലോ ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ആ ലാറ്റിൻ വാക്ക് പേഴ്സോണ എന്ന് പറഞ്ഞൊരു വാക്ക് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴാണ് പേഴ്സൺ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി പേഴ്സൺ എന്നുള്ള അർത്ഥത്തിലേക്ക് വരുന്നത്. ഇവിടെ ഈ പ്രൊസപ്പോൺ എന്ന് പറയുന്ന ഒരു വാക്കിന്റെ അവിടെ ഉപയോഗിക്കുന്ന അർത്ഥം അപ്പിയറൻസ് എന്നുള്ളതാണ്. അപ്പിയറൻസ്, ദൃശ്യതയിൽ. അതായത് തൃത്വം എന്ന് പറയുന്നത് നമുക്കാണ്, അല്ലെങ്കിൽ നമുക്കാണ് ഇതിന്റെ മൂന്നായിട്ടുള്ള ഡിഫറൻസ്, നമുക്കാണ് വാസ്തവത്തിൽ ഇത് പലപ്പോഴും അനുഭവിച്ചറിയുന്നത്, അല്ലാതെ ദൈവത്തിന്റെ ഭാഗത്തു നിന്നല്ല. എയ്ഡോസ് അപ്പിയറൻസ് that which is exposed to view, കാഴ്ചയ്ക്കായി മുന്നൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ്. ഇവിടെ ഇൻ എസൻസ് ഇറ്റ് ഈസ് വൺ ആൻഡ് ഇൻ അപ്പിയറൻസ് ഇറ്റ് ഈസ് ത്രീ എന്ന് പറയുന്ന കുറച്ചുകൂടെ കറക്റ്റ്. ഇൻ എസൻസ് ഇറ്റ് ഈസ് വൺ ആൻഡ് ഇൻ അപ്പിയറൻസ് ഇറ്റ് ഈസ് ത്രീ. ഈ പേഴ്സണൽ റോമൻ വേദാണെന്ന് ഞാൻ പറഞ്ഞു. അതവിടെ ഈ റോമൻ ഡ്രാമയില് ഒരാള് ആക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടുത്തെ ക്യാരക്ടർ അല്ലെങ്കിൽ അവൻ ആക്ട് ചെയ്യുന്ന ക്യാരക്ടറിനെ പേഴ്സണ എന്ന് പറയുന്നു. അപ്പൊ ഞാനിപ്പോ ജൂലിയസ് സീസറായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ ജൂലിയസ് സീസർ എൻ യുനോ ഇൻ എസെൻസ് ഐ ആം സംബഡി എൽസ്, പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ എന്തായിട്ടാണ് ഞാൻ വരുന്നത്? ഐ അപ്പിയർ ആസ് ജൂലിയസ് സീസർ, ഞാൻ ജൂലിയസ് സീസറായിട്ട് വരുന്നു എന്നതുപോലെ ദൈവത്തിന് വ്യത്യാസമുണ്ടെന്നല്ല പ്രത്യുത, ദൈവത്തിന്റെ ഓഫീസസ്, ദൈവം ഭൂമിയിലേക്ക് അവന്റെ പ്രവർത്തനത്തെ വ്യാപിപ്പിക്കുമ്പോൾ മനുഷ്യർക്ക് അപ്പിയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ട്രിനിറ്റേറിയൻ അല്ലെങ്കിൽ ഒരു തൃത്വ നിലയിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗോഡ് അപ്പിയർഡ് ആസ് ദ ഫാദർ, ദ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്, സോ ദാറ്റ് ദ ലിമിറ്റഡ് മോർട്ടൽ മാൻ മേ അണ്ടർസ്റ്റാൻഡ് ഗോഡ് ഇൻ എ ക്ലിയർ വേ, കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട്. ബിക്കോസ് യു നോ വി ആർ മോർട്ടൽ, വി ആർ എന്നാ, നമ്മൾ മർത്യരാണ്. നമ്മുടെ ജ്ഞാനം എന്ന് പറയുന്നത് ഇപ്പറഞ്ഞതുപോലെ അത്ര ശക്തമായ ജ്ഞാനമൊന്നും അല്ല. അതുകൊണ്ട് ദൈവ തൃത്വം നമുക്ക് ഈ രീതിയിൽ വെളിപ്പെട്ടു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തൃത്വത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവിന്റെ ട്രിനിറ്റിയുമായിട്ടുള്ള ബന്ധം പോലെ അല്ലെങ്കിൽ ഗോഡ് ഹെഡുമായിട്ടുള്ള ബന്ധം പോലെ തന്നെ നമ്മൾക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഓർക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? യേശു കർത്താവും പിതാവുമായുള്ള ബന്ധത്തെപ്പറ്റി അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ഗോഡ് ഹെഡുമായിട്ടുള്ള ബന്ധം. അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ, ഒന്നാം അധ്യായത്തിന്റെ ഒന്നും മുതലുള്ള വാക്യങ്ങൾ, ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദി ദൈവത്തോടു കൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉണ്ടായി, ഉളവായി, ഉളവായിരുന്നു അവനെ കൂടാതെ ഉളവായതല്ല. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഇവിടെയാണ് എന്താണ് യേശു കർത്താവിനെ വചനം എന്ന നിലയിൽ യോഹന്നാൻ പരിചയപ്പെടുത്തുന്നത്. വചനം എന്ന നിലയിൽ പ്രത്യേകിച്ച് ആ കാലയളവിലെ ഗ്രീക്ക് ഫിലോസഫി മായിട്ട് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എന്താ എളുപ്പമുള്ളൊരു വാക്കാണ് ദ വേർഡ് ഓർ ലോഗോസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ സോഫിയ, ജ്ഞാനം, വചനം എന്ന് പറയുന്ന വാക്ക്. ഈ വചനം എന്ന് പറയുന്നത് ഒരു ഞാൻ സോറി ഞാൻ ഇത് നിങ്ങൾക്ക് അങ്ങ് വിട്ടുകളഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാനിത് എന്താ ഇതിനെക്കുറിച്ചുള്ള ആ ദൈവശാസ്ത്ര പഠനത്തിന്റെ ഒരു ചെറിയ ഒരു അംശം ഞാൻ തരുന്നെന്ന് മാത്രമേ ഉള്ളൂ. സമയം കിട്ടുകയാണെങ്കിൽ പിന്നീട് ഇതെല്ലാം കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയേക്കും. ഒരു നിയോ പ്ലേറ്റോണിക് സങ്കല്പവുമായിട്ട് സങ്കല്പമാണ് അല്ലെങ്കിൽ പ്ലേറ്റോയുടെ ഐഡിയലിസവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ പറയുന്നത്. ഈ പ്ലേറ്റോ ആ കാലയളവിലെ ഏറ്റവും അറിയപ്പെടുന്ന അല്ലെങ്കിൽ അതിനു മുമ്പ് അന്ന് നിലവിലിരിക്കുന്ന എന്താ ഫിലോസഫിയിൽ സ്കൂൾ ഓഫ് ഫിലോസഫിയിൽ പ്ലേറ്റോ ഒരു അറിയപ്പെടുന്ന ഫിലോസഫറാണ്. അദ്ദേഹം അതിന് മുമ്പേ മരിച്ചുപോയ ആളാണ് എന്ന് പറഞ്ഞാലും അന്നത്തെ ഏറ്റവും ആളുകളുടെ ഒരു പോപ്പുലർ ഫിലോസഫർ എന്ന നിലയിൽ അറിയപ്പെടുന്ന ഒരാളാണ് പ്ലേറ്റോ. പ്ലേറ്റോ പറഞ്ഞ ഒരു കാര്യം യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഈ പ്ലേറ്റോണിക് കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഗ്രീക്ക് ചിന്താഗതികളിലുള്ള ഒത്തിരി കാര്യങ്ങൾ ക്രിസ്ത്യാനിറ്റിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ നിഗൂഢജ്ഞാന മതം അല്ലെങ്കിൽ നോസിസിസം ഒക്കെ അതിനകത്തുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇവിടെ ഈ ട്രിനിറ്റി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ ഒന്ന് പറയാൻ പരിശ്രമിക്കുകയാണ്. പ്ലേറ്റോയുടെ ഐഡിയലിസം അല്ലെങ്കിൽ പ്ലേറ്റോ പറയുന്ന ആശയവാദം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണുന്നതൊന്നുമല്ല യാഥാർത്ഥ്യമായത്, അതിന്റെ പിന്നിലുള്ള ആശയമാണ്. ഇതാണ് പ്ലേറ്റോയുടെ ആശയവാദത്തിന്റെ ഒരു ആകത്തുക. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുവരിൽ ഒരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ ഒരു പെയിന്റിങ് നമ്മൾ കാണുകയാണ്. പെയിന്റിങ് അല്ല യാഥാർത്ഥ്യം. പെയിന്റിങ് എന്ന് പറയുന്നത് ചിത്രകാരന്റെ മനസ്സിലെ എക്സ്പ്രഷനാണ്. യഥാർത്ഥ ചിത്രം കിടക്കുന്നത് ചിത്രകാരന്റെ മനസ്സിലാണ് അല്ലേ? യഥാർത്ഥ ചിത്രകാരന്റെ മനസ്സിലാണ് ചിത്രകാരന്റെ മനസ്സിലാണ് യഥാർത്ഥ ചിത്രം കിടക്കുന്നത്. അതാണ് സത്യം, അതാണ് യാഥാർത്ഥ്യം. ബാക്കിയുള്ളത് എന്താണ്? അതിന്റെ എക്സ്പ്രഷനാണ്. പക്ഷെ ചിത്രകാരന്റെ മനസ്സിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല അല്ലെ? ചിത്രകാരന്റെ ഉള്ളത് പറയുകയാണ് എന്റെ മനസ്സിലൊരു ചിത്രം ഇങ്ങനെ തെളിഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അവനത് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്തേ പറ്റൂ, അവനത് എക്സ്പ്രസ് ചെയ്തേ പറ്റുള്ളൂ, എക്സ്പ്രസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ മനസ്സിന്റെ എക്സ്പ്രഷനാണ് എന്ത് ഒരു ചിത്രം. മനുഷ്യൻ നോർമലി അവന്റെ മനസ്സ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്തിലൂടെയാണ്? വാക്കിലൂടെയാണ് അല്ലെ? എന്റെ മനസ്സ് ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? വാക്കിലൂടെയാണ്. അതാണ് ഇവിടെ യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്നത്. വചനം ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇവിടെ യോഹന്നാൻ പറയുന്നത് ദൈവത്തിന്റെ മനസ്സിന്റെ എക്സ്പ്രഷനാണ് യേശുക്രിസ്തു എന്നാണ്. ദൈവത്തിന്റെ മനസ്സിന്റെ എക്സ്പ്രഷനാണ് യേശുക്രിസ്തു. ഞാൻ പറയുന്നത് ഇപ്പൊ ഏകദേശം ക്ലിയർ ആകുന്നുണ്ടല്ലോ. ഞാൻ അതിന്റെ ഏറ്റവും എന്താ ലളിതമായി അത് പറയാൻ പരിശ്രമിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടല്ലോ, ഏകദേശം മനസ്സിലായല്ലോ. ദൈവത്തിന്റെ മനസ്സിന്റെ എക്സ്പ്രഷനാണ് യേശുക്രിസ്തു. ദൈവത്തിന്റെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തന്നെയല്ലേ? എന്റെ മനസ്സിനെയും എന്നെയും നമ്മൾ ഡൈക്കോട്ടമൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്റെ മനസ്സിനെ എനിക്ക് മാറ്റി വെക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് യോഹന്നാൻ പറയുകയാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, അത് വചനമായത് ഇപ്പോഴാണ്. അതുകൊണ്ടാണ് അവിടെ വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ വചനം നമ്മളതിന്റെ 14-ാമത്തെ വാക്യത്തിൽ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. നോക്ക്, ദൈവത്തിന്റെ മനസ്സ് ഇപ്പോൾ എന്തായി? ശരീരം ധരിച്ച് നമ്മളുടെ ഇടയിൽ പാർത്തു, നമ്മളുടെ ഇടയിൽ വസിച്ചു. ദൈവത്തിന്റെ മനസ്സ്, ദൈവത്തിന്റെ മനസ്സ്, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അവിടെ ഏകജാതനായവന്റെ തേജസ് എന്ന് പറയുന്ന കാര്യം എന്നറിയാമോ? വേറെ ഒരാളും ഇത് എക്സ്പ്രസ് ചെയ്തിട്ടില്ലെന്നുള്ളതാണ് അവിടെ പറയുന്നത്. വേറെ ഒരാളും ഈ പിതാവിന്റെ തേജസ് എന്ത് ചെയ്തിട്ടില്ല? എക്സ്പ്രസ് ചെയ്തിട്ടില്ല. ആര് മാത്രമേ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളൂ? യേശു കർത്താവ് മാത്രമേ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ദൈവത്തിന്റെ മനസ്സ് വിഴിഞ്ഞ് നമുക്ക്, ദൈവത്തിന്റെ മനസ്സ് മനസ്സ് ദൈവത്തിന്റെ മനസ്സിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയാൻ പറ്റുമോ? ഇല്ല. അത് വെളിപ്പെടുത്തിയത് ആരാണ്? യേശു കർത്താവ്, യേശു കർത്താവാണ്. അതുകൊണ്ടാണ് വചനം ജഡമായി തീർന്നു നമ്മുടെ ഇടയിൽ പാർത്തു. ആദ്യം വചനം ഉണ്ടായിരുന്നു, അത് ദൈവത്തിന്റെ മനസ്സാണ്. വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അതിനെ വേർതിരിക്കാനായിട്ട് കഴിയുന്നില്ല. അവൻ ഏകജാതനായ തേജസ്, ഏകജാതനായവന്റെ തേജസ്സാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തു. എന്നിട്ട് ഈ അന്ത്യകാലത്ത് ഇക്കാലത്ത് ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. നോക്ക്, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നതിന്റെ ഒരു കുറെ കൂടെ വിശാലമായ ഒരു എക്സ്പ്രഷൻ ഇവിടെ കാണുന്നത്. എന്നിട്ട് എന്താ പറയുന്നത് അറിയാമോ? അവൻ അവന്റെ തേജസിന്റെ പ്രഭയും സത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകെ കൊണ്ട്, നോക്ക്, അവൻ അവന്റെ തത്വത്തിന്റെ തേജസിന്റെ പ്രഭയും ഹി ഈസ് ദി എക്സാക്ട് റിസംബ്ലൻസ് ഓഫ് ഗോഡ്സ് ഗ്ലോറി ആൻഡ് ദ വെരി സ്റ്റാമ്പ് ഓഫ് ഹിസ് നേച്ചർ. അവൻ അവന്റെ തേജസിന്റെ പ്രഭയാണ്, അവൻ തത്വത്തിന്റെ മുദ്രയാണ്. സി, അവിടെ മുദ്ര എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഈ റബ്ബർ സ്റ്റാമ്പിനെ കുറിച്ച് തന്നെയാണ് മുദ്ര എന്ന് പറയുന്നത്. അപ്പോൾ എബ്രായ ലേഖനകാരൻ പറയുന്നത് അറിയാമോ, പണ്ട് കാലത്ത് ദൈവത്തെ പ്രവാചകന്മാർ അറിഞ്ഞത് ഇൻ മെനി ആൻഡ് വേരി വേ, അവരറിഞ്ഞത് വളരെ പരിമിതമായിട്ടും വ്യത്യസ്ത രീതിയിലുമാണ്. അതൊക്കെ എങ്ങനെയായിരുന്നു അറിയാമോ, ഒരു റബ്ബർ സ്റ്റാമ്പ് നമ്മൾ അവിടുത്തെ മിറർ ഇമേജ് ആണ് കാണുന്നത്. ഒരു റബ്ബർ സ്റ്റാമ്പ് ഇങ്ങോട്ട്, പ്രത്യേകിച്ച് അറബിക്കിലോ അല്ലെങ്കിൽ വേറെ ലാംഗ്വേജ്, നിങ്ങൾക്ക് പിള്ളേർക്കൊക്കെ അറബി വായിക്കാൻ അറിയാമെങ്കിലും ഈ അറബിക്കിലെ ഒരു എന്നാ വടി എന്നാ പറയുന്നത്, പ്രവാചകന്മാർ ദൈവത്തെ നോക്കി അവർക്ക് മനസ്സിലായ രീതിയിലൊക്കെ നമ്മളോട് പറഞ്ഞു, അവർക്ക് മനസ്സിലായതുപോലെ നമ്മൾ പറഞ്ഞു. അത് തെറ്റൊന്നും ആയിരിക്കണമൊന്നുമില്ല. പക്ഷേ ഇപ്പൊ ഈ അന്ത്യകാലത്ത് വന്നപ്പോൾ ദൈവം പറഞ്ഞു ഇവന്മാർ പറഞ്ഞാലൊന്നും ശരിയാകത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, അവൻ ആ സ്ഥീൽ അങ്ങോട്ട് അടിച്ചു. എവിടെ അടിച്ചത്? യേശു ക്രിസ്തുവിലേക്ക്. അവൻ പറഞ്ഞു നോക്കിക്കോ ഞാൻ എങ്ങനെ ഉണ്ടെന്നുള്ളത് നീ ഒന്ന് കണ്ടു. ഹല്ലേലൂയ. അതാണ് അവൻ തത്വത്തിന്റെ മുദ്രയാണെന്ന് പറയാൻ കാര്യം. ദൈവം എങ്ങനെയുണ്ടെന്നുള്ളത് അല്ലെങ്കിൽ ദൈവത്തെ അറിയാനായിട്ട് നമുക്കിപ്പോ എന്താ റബ്ബർ സ്റ്റാമ്പെ നോക്കി വായിക്കുന്നത് പോലെ വായിക്കേണ്ട കാര്യമില്ല. പകരം ആരെ നോക്കിയാൽ മതി? അത് യേശുവിലേക്ക് നോക്കിയാൽ മതി. വചനം ജഡമായി തീർന്നു, അവൻ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു ദൈവം ആരാണ്, ദൈവം എന്താണ്, ദൈവത്തിന്റെ മനസ്സെന്താണ്, ഇതെല്ലാം ദൈവം ആരിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു? യേശു ക്രിസ്തുവിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു. നോക്ക് ക്രിസ്തോപദേശത്തെ വളരെ കൃത്യമായിട്ട് എന്താ യോഹന്നാൻ എബ്രായ ലേഖനകാരൻ വിശദമാക്കിയിരിക്കുകയാണ്. ഹി ഈസ് ദി എക്സാക്ട് റിസംബ്ലൻസ് ഓഫ് ഹിസ് ഗ്ലോറി ആൻഡ് ദ വെരി സ്റ്റാമ്പ് ഓഫ് ഹിസ് നേച്ചർ. ഇൻ ദ ബിഗിനിങ് ദേർ വാസ് വേർഡ് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദ വേർഡ് വാസ് ഗോഡ്. അവൻ ദൈവമായിരുന്നു അല്ലേ? ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായത് അല്ല. ആദ്യത്തെ സൃഷ്ടിയിൽ തന്നെ അവനും ഉണ്ടായിരുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ എന്താ നമ്മൾ ദൈവത്തെ മൂന്നായിട്ട് നമ്മൾ മാറ്റാനായിട്ട് നമുക്ക് കഴിയത്തില്ല. സൃഷ്ടിയിൽ സൃഷ്ടി നടത്തിയത് ദൈവം, സ്ഥിതി നടത്തുന്നത് യേശു, അത് കഴിഞ്ഞിട്ട് പിന്നെ സംഹരിക്കാൻ, അങ്ങനൊന്നുമല്ല. നമ്മളുടെ ദൈവശാസ്ത്രം അനുസരിച്ച് എന്താണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്, വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു. എല്ലാ പ്രവൃത്തിയും എല്ലാവരും ഒരുമിച്ചായി. സൃഷ്ടിയിൽ ആരുണ്ടായിരുന്നു? യേശു ഉണ്ടായിരുന്നു എന്നവിടെ കാണുന്നത്. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. പ്രിയമുള്ളവരെ, സൃഷ്ടി നടത്തുമ്പോൾ യേശു ക്രിസ്തു ഉണ്ടായിരുന്നു, സൃഷ്ടി നടത്തുമ്പോൾ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു, പിതാവായ ദൈവം ഉണ്ടായിരുന്നു, ട്രയൂൺ ഗോഡ് ആ സൃഷ്ടി നടത്തി. അതുപോലെ തന്നെ കാൽവറി ക്രൂസിൽ മരിച്ചത് ഇവർ മൂന്നുപേരും കൂടാ. ഇറ്റ് ഈസ് ഗോഡ്, ഇറ്റ് ഈസ് ഗോഡ്. നമുക്ക് മനസ്സിലാക്കാനുള്ള എക്സ്പ്രഷൻ എന്ന നിലയിലാണ് എന്ത് യേശു ക്രിസ്തു. കാര്യം അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പിയറൻസ്, ഇറ്റ് അപ്പിയേർഡ് ആസ് ജീസസ് ബട്ട് ഇറ്റ് ഈസ് ഗോഡ്. കാര്യം ദൈവത്തിന്റെ മനസ്സിനെ മാറ്റിവെക്കാൻ പറ്റത്തില്ല, ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ മനസ്സിനെ മാറ്റിവെക്കാനായിട്ട് പറ്റത്തില്ല. ആൻഡ് ദ ഹോളി സ്പിരിറ്റ്, അതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും പഠിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഹോളി സ്പിരിറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ദ റിസൻ ക്രൈസ്റ്റ്. അത് വ്യത്യാസം ഉണ്ടാകുന്നില്ല. ഈസ് ദ ട്രയൂൺ ഗോഡ്. ത്രിയേക ദൈവമാണ് എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത്, ത്രിയേക ദൈവമാണ് എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത്. അവിടെ ഒരു ദൈവം മറ്റൊരു ദൈവം എന്ന് മാറ്റി പറയാൻ കഴിയത്തില്ല. അങ്ങനെ പറയുമ്പോഴാണ് ക്രിസ്തോപദേശത്തിന് പ്രശ്നം ഉണ്ടാകുന്നത്. ഞാൻ പറയുന്ന മനസ്സിലാകുന്നത്, ഇത് മൂന്നായിട്ട് നമ്മൾ പറയുമ്പോൾ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് എന്നുള്ളതല്ല, ആൻഡ് ദാറ്റ് ഇസ് നോട്ട് വാട്ട് എക്സാക്ട്ലി മെൻസ്. അതല്ല യഥാർത്ഥത്തിൽ അർത്ഥമാക്കിയിരിക്കുന്നതും. അവൻ ദൈവത്തിന്റെ മനസ്സ്, ഗോഡ് ഹിസ് മൈൻഡ് വിച്ച് ഹി എക്സ്പ്രസ് ത്രൂ വേർഡ്, ദാറ്റ് ഇസ് ജീസസ് ക്രൈസ്റ്റ്. വചനം എന്നതിലൂടെ അവൻ മനസ്സിലാക്കിയ അല്ലെങ്കിൽ അവൻ വെളിപ്പെടുത്തിയതായ ദൈവത്തിന്റെ മനസ്സ്. ആൻഡ് യു നോ വാട്ട് ഇസ് ദ ഹോളി സ്പിരിറ്റ്? ഹോളി സ്പിരിറ്റ് ഈസ് ഹിസ് ഹാർട്ട്. ദൈവത്തിന്റെ ഹൃദയമാണ്. ഒന്ന് ദൈവത്തിന്റെ മനസ്സാണെങ്കിൽ ഒന്ന് ദൈവത്തിന്റെ ഹൃദയമാണ്. കാരണം വേദനിക്കുന്നത് ആരാ? നമ്മുടെ മനസ്സല്ല നമുക്ക് വേദനിക്കുന്നത്. നമ്മുടെ മനസ്സ് വേദനിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാലും ശരിക്കും വേദന ഉണ്ടാകുന്നത് ഇവിടെയാണ്, ഹൃദയത്തിനാണ് അല്ലേ? ഇറ്റ് ഇസ് അവർ ഹാർട്ട്. ആൻഡ് ഹോളി സ്പിരിറ്റ് ഇസ് ദ ഹാർട്ട് ഓഫ് ഗാഡ്, ദ സ്പിരിറ്റ് ത്രൂ ഹും ഹി കമ്മ്യൂണിക്കേറ്റ് ഹിസ് ഹാർട്ട്. ദൈവത്തിന്റെ ഹൃദയത്തെ നമ്മളോട് അറിയിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. പരിശുദ്ധാത്മാവ് പറയാണ് മോനെ എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല നീ പറ്റി ഞാൻ പോകുന്നത്. യുനോ ഹി ഈസ് എക്സ്പ്രസിംഗ് ഹിസ് ഹാർട്ട്. ആൻഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് ഹി എക്സ്പ്രസ് ഹിസ് മൈൻഡ് ആൻഡ് ഗോഡ് ഹിസ് മൈൻഡ് ഹിസ് ഹാർട്ട്. യു ക്യാൻ നെവർ ട്രൈ കോട്ടമൈസ്. അതിനെ മൂന്നായിട്ട് വേർതിരിക്കാനായിട്ട് നമുക്ക് കഴിയത്തില്ല. ഒരു പക്ഷേ ആളുകൾ ചോദിച്ചേക്കാം, അപ്പൊ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതോ അല്ലേ? ദാറ്റ് ഇസ് പോസിബിൾ. സങ്കീർത്തനത്തെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, എൻ മനമേ നീ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ആരാരോട് പറഞ്ഞു? പിള്ളേരോട് ചോദിക്കുക, ആരാരോട് പറഞ്ഞു? ഞാൻ എന്നോട് പറഞ്ഞു, എല്ലാരോട് ഇല്ലേ? എൻ മനമേ, നീ ഉള്ളിൽ വിഷാദിച്ച് നടങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ആരാരോട് പറഞ്ഞു? ഞാൻ എന്നോട് പറഞ്ഞു. എന്നതുപോലെ ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ഗാഡ് ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻ ഹിംസെൽഫ്. ദ ട്രയൂൺ ഗാഡ് കമ്മ്യൂണിക്കേറ്റ് ഇൻ ഹിംസെൽഫ്. അവനിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോസിബിൾ ആണ്. ആൻഡ് ഓൾസോ ഐ സെഡ് ഇതൊരു ഓഫീസസിന്റെ പ്രത്യേകതയാണ്. ഓരോ ജോലി ചെയ്യുമ്പോൾ ആ ഓഫീസ് വഹിക്കുകയാണ്, അപ്പിയർ ചെയ്യുകയാണ് ഓഫീസ്. ഇപ്പോ നമ്മളിപ്പം ഈ പലപ്പോഴും മുഖ്യമന്ത്രിമാർ തന്നെയായിരിക്കും ആഭ്യന്തര, ഇപ്പം വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടിരിക്കുകയാണ് അല്ലേ, ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യാന്ന് വെക്കുക. ഇപ്പൊ അങ്ങനെയാണോ? അല്ല. ഓക്കെ, അങ്ങനെ അങ്ങനെ ആയിരുന്നല്ലോ ഇതുവരെ ഉണ്ടായിരുന്ന, പലപ്പോഴും ഉണ്ടായിട്ടുള്ള കാര്യമാണ്. ആഭ്യന്തരമന്ത്രി തന്നെയാണ്, മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തര വകുപ്പിലൂടെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി തന്നെ ഉത്തരവിടുകയാണ്, ഇന്ന കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണം, പോലീസ് അന്വേഷണം ഉത്തരവിടുന്നു. ആരാ ഉത്തരവിടുന്നത്? മുഖ്യമന്ത്രി. അതിനകത്ത് ഒപ്പിടുന്ന ആരാ? മുഖ്യമന്ത്രി ഇല്ലേ? അപ്പോൾ ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ചു, അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കുന്ന ആരാ? ആഭ്യന്തരമന്ത്രി. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ഒപ്പിടുന്ന ആരാ? മുഖ്യമന്ത്രി തന്നെ. അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വന്നപ്പോൾ അത് സ്വീകരിച്ചു, സ്വീകരിച്ചതായിട്ട് അക്നോളജ് ചെയ്യുന്ന ആരാ? മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി ഒപ്പിടുന്ന ആരാ? മുഖ്യമന്ത്രി. ഈ കനായനാട് രണ്ടും കൂടി ഒരുമിച്ച് കൈകാര്യം ചെയ്താണെന്ന് അല്ലേ, റൈറ്റ്? അപ്പൊ ഈ കനായനാട് ഒപ്പിട്ട് കർണാകരൻ പണ്ട് ഒഴിക്കാൻ വിട്ടു കൊടുക്കുന്നില്ലായിരുന്നു. കർണാകരന് അല്ലെങ്കിൽ ഈ കനായനാരോ ഓർഡർ കൊടുക്കുകയാണ് ഇന്ന കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുക. ആഭ്യന്തര വകുപ്പ് കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് എഴുതുമ്പോൾ അതിന്റെ താരം ഒപ്പിടുന്ന ആരാണ്? ഇ കെ നായനാർ. അത് കഴിഞ്ഞിട്ട് അക്നോളജ് ചെയ്തെന്ന് പറയുന്ന ആരാണ്? ഇ കെ നായനാർ. അത് കഴിഞ്ഞിട്ട് ഇതിന് ആക്ഷൻ എടുക്കുന്ന ആരാണ്? ഇ കെ നായനാർ ഇല്ലേ? പക്ഷേ ചെയ്തത് ആരൊക്കെയാണ്? ഒന്ന് ആഭ്യന്തരമന്ത്രി, ഒന്ന് മുഖ്യമന്ത്രിയുമാണ് ഇല്ലേ? എന്നതുപോലെ യു കെ നോട്ട് ട്രൈക്കോട്ടമൈസ് ഗോഡ്. അവന്റെ ഓഫീസസിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ, ചെയ്യുന്നതെല്ലാം ഇൻ എസൻസ് ആരാണ്? ഇറ്റ് ഈസ് ഗോഡ്, ദൈവമാണ്. യു അണ്ടർസ്റ്റാൻഡ്? ഞാൻ കുറച്ചൊക്കെ പരിശ്രമിച്ചു എന്നുള്ളതേ ഉള്ളൂ ഈ കാര്യത്തിലൊക്കെ. അതുകൊണ്ട് ഇത് പെർഫെക്റ്റ് ആണെന്നൊന്നും അർത്ഥമൊന്നുമില്ല. ട്രിനിറ്റിയുടെ യാഥാർത്ഥ്യങ്ങളെല്ലാം മാനുഷിക ബുദ്ധിയിൽ ഒതുങ്ങുന്നതാകണമെന്നില്ലെന്നല്ല, ഒതുങ്ങത്തില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം. കൊലോസ്യലേഖനം 2:3 യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ, ക്രിസ്തുവിൽ അവന് ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെ ഗുപ്തമായിട്ട് കിടക്കുന്ന, അതിന്റെ പാരഫ്രൈസ് വേർഷൻ പറയുന്നത് ഇൻ ഹിം ലൈ ഹിഡൻ ഓൾ ദി മൈറ്റി അൺടാപ്ഡ് ട്രഷേഴ്സ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ്. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെ ഗുപ്തമായിട്ട് കിടക്കുന്നില്ല. മൈറ്റി അൺടാപ്ഡ് ട്രഷേഴ്സ്, അൺടാപ്ഡ് ദാറ്റ് മീൻസ് യു നോ, ഇതുവരെ ക്യാപ്പ് തുറന്നിട്ടില്ലെന്ന്, ഇതുവരെ ക്യാപ്പ് തുറക്കാൻ പറ്റാത്ത നിലയിൽ എന്താണ് അവനെ കുറിച്ച്, അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ട്രഷേഴ്സ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ് ദാറ്റ് ഇസ് ദേർ. ആൻഡ് ഈവൻ ഇത്രയും ഈ ഇത്രയും നൂറ്റാണ്ടുകൾക്കിടയിൽ പോലും എന്താണ്, ഈവൻ വി കുഡന്റ് ഈവൻ അൺടാപ്പ് ഇറ്റ്. അതും തുറന്ന് ഉപയോഗിക്കാനല്ല, ഒന്ന് തുറക്കാൻ പോലും കഴിയാത്ത, അല്ലെങ്കിൽ ഇനോ അല്ലെങ്കിൽ അത്രയ്ക്കും ആഴത്തിലുള്ള, നമ്മളൊക്കെ അതിന്റെ എന്താണ് ട്രിക്ലിംഗ് വാട്ടേഴ്സ് കുറച്ച് കുറച്ച് ഡ്രോപ്സ് എടുത്തിട്ട് നമ്മൾ പറയുകയാണ് വി നോ ഹൂ ഗോഡ് ഈസ് എന്നൊക്കെ പറയുന്നതിനകത്ത് അർത്ഥം അത്രേ ഉള്ളൂ. ആൻഡ് ഇനോ ആ ട്രിനിറ്റിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ദൈവിക സത്യങ്ങൾ ഹ്യൂമൻ വേയിൽ പറഞ്ഞു മനസ്സിലാക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇംപോസിബിൾ, ഇറ്റ് ഈസ് അൺടാപ്ഡ് ആണ്, അത് ഇതുവരെയും ടാപ്പ് ചെയ്തിട്ടില്ലാത്തതാണ്. അത് മനസ്സിലാക്കാൻ കഴിയുമെന്നൊക്കെ നമ്മൾ അഹങ്കരിച്ചു കഴിഞ്ഞാൽ ശരിയല്ല. സെയിന്റ് അഗസ്റ്റിൻ വാസ് ദ മോസ്റ്റ് നോൺ ഫിലോസഫർ കം തിയോളജിയൻ എവർ ലിവ്ഡ് ഇൻ ദ വേൾഡ്. ഏറ്റവും അറിയപ്പെടുന്ന ദൈവശാസ്ത്രജ്ഞനും ഫിലോസഫറും ആയിരുന്നു ആര്? സെയിന്റ് അഗസ്റ്റിൻ. സെയിന്റ് അഗസ്റ്റിൻ ഒരിക്കലും കർത്താവിനോട് പ്രാർത്ഥിച്ച്, കർത്താവെ, ഐ വോണ്ട് നോ ഹൂ യു ആർ ആൻഡ് ഐ വോണ്ട് നോ ദ ഇന്നർ മീനിങ് ഇൻ ഡെപ്ത്സ് ഓഫ് യുവർ, ഇറ്റ് ഈസ് റിട്ടൺ ദാറ്റ് ഇറ്റ് ഈസ് അൺടാപ്ഡ് ട്രഷർ, ഐ വോണ്ട് ജസ്റ്റ് ടാപ്പ് ഇറ്റ്. ഞാൻ എനിക്ക് അതെല്ലാം തുറന്ന് എനിക്ക് ഉപയോഗിക്കണം, എനിക്ക് ജ്ഞാനവും പരിജ്ഞാനവും എല്ലാം കിട്ടണം. കാര്യം അവന് കുറച്ച് ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ. അന്നേ കർത്താവ് അവനോട് പറഞ്ഞു, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്, നിനക്കതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ ഇവന്റെ മനസ്സിൽ നിന്നുള്ള ഈ ആഗ്രഹം പോയില്ല. കാര്യം ജ്ഞാനത്തോടുള്ള അതുപോലെയുള്ള ഒരു അഭിനിവേശം അഗസ്റ്റിന് ഉണ്ടായിരുന്നു. അവനിങ്ങനെ ഒരു ദിവസം നടന്നു പോയ കൂട്ടത്തില് ഒരു കടൽക്കരയിലൂടെ നടക്കുമ്പോൾ രണ്ട് പിള്ളേർ അവിടെ കളിച്ചുകൊണ്ടിരിക്കുക. കളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെ ഈ കക്ക ഉണ്ടല്ലോ, കക്ക അതിന്റെ ഷെൽ, അതിന്റെ ഷെല്ല് കൊണ്ട് ഒരു കുഴി കുഴിച്ചു, വലിയ കുഴി കുഴിച്ചു. കുഴി കുഴിച്ചിട്ട് ഇവരെന്ത് ചെയ്യുന്നറിയാമോ, ഈ ഷെല്ല് കൊണ്ട് സമുദ്രത്തിൽ പോയിട്ട് അതിനകത്ത് വെള്ളം നിറച്ചിട്ട് ഈ കുഴി കൊണ്ടൊഴിക്കുകയാണ്. ഉടനെ അഗസ്റ്റിൻ ചോദിച്ചു, ഏയ് കേട്ട് വാട്ട് യു ഡൂയിങ്, എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഈ കുഴിയിൽ വെള്ളം നിറച്ചി സമുദ്രം പറ്റിക്കാൻ പോവാണ്, ഞങ്ങൾ സമുദ്രം പറ്റിക്കാൻ പോവുകയാണ്. എന്ത് എങ്ങനെയാണ്? ഞങ്ങൾ ഈ വെള്ളം എല്ലാം എങ്ങോട്ട് ഒഴിക്കാൻ പോവുകയാണ്, ഈ കുഴിയിലോട്ട് ഒഴിച്ച് ഞങ്ങൾ സമുദ്രം വറ്റിക്കുവാൻ പോവുകയാണ്, സമുദ്രം പറ്റിക്കാൻ പോവുകയാണ്. അതൊരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല. ഒന്നാമത്തെ കാര്യം, ഇത് കുഴി എന്ന് പറയുന്നത് എന്തുവാ, ഇറ്റ്സ് എ വെരി സ്മോൾ തിങ്. ആൻഡ് യുനോ, നീ ഈ ഷെല്ലും കൊണ്ട് ഇതിനകത്ത് വെള്ളം കോരി ഒഴിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നടക്കുന്ന കാര്യമാണോ? അത് നടക്കത്തില്ല. ഇവർ സമ്മതിക്കത്തില്ല. പിള്ളേർ പിള്ളേർ പറഞ്ഞു, നോ, ഞങ്ങൾ ഇത് ചെയ്യാൻ പോവാണ്, വി ആർ ഗോയിങ് ടു ഡ്രൈ അപ്പ് ദിസ് ഓഷ്യൻ ആൻഡ് ഫിൽ ദിസ് പിറ്റ്. ഈ ചെറിയ ഒരു കുഴിക്കകത്ത് ഞങ്ങൾ ഇത് ഈ ഓഷ്യൻ കംപ്ലീറ്റ് ഞങ്ങൾ പറ്റിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിനകത്ത് ചെയ്യാൻ പോവാണ്. അപ്പോൾ ദൈവാത്മാവ് വലിയ അഗസ്റ്റൻ പറഞ്ഞു, അഗസ്റ്റൻ നീയും പരിശ്രമിക്കുന്നത് ഏതാണ്ട് അതുപോലൊക്കെ തന്നെയുള്ള കാര്യമാണ്, അല്ലാതെ ഇടിക്കുള്ളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ദൈവത്തിന്റെ ജ്ഞാനം അതിനെ തിരിച്ചറിയാനായിട്ട് നമ്മുടെ മാനുഷിക ബുദ്ധി അപര്യാപ്തമാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് അറിയുകയല്ല, അത് അനുഭവിക്കുകയാണ്, അത് വെളിപ്പെടുകയാണ്, അത് ഏറ്റെടുക്കുകയാണ്. അത് ആത്മതലത്തിലേ പറ്റത്തുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവ് ശമര്യക്കാരി സ്ത്രീയോട് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കർത്താവ് പറയുന്നുണ്ട്. അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയാണ്, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വന്നിരിക്കുന്നു. അവിടെ കർത്താവ് പറയുന്നതിനകത്ത് പ്രധാനപ്പെട്ട ഉദ്ദേശം, നീ ഇപ്പോഴും ദൈവത്തെ തിരിച്ചറിയുന്നത് ആ മലയുടെയും ഈ മലയുടെയും ഒക്കെ പശ്ചാത്തലത്തിലാണ്. നീ ഇപ്പോഴും ദൈവത്തെ തിരിച്ചറിയുന്നത് ഭൗതിക യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നീ ഇപ്പോഴും ദൈവത്തെ തിരിച്ചറിയുന്നത് നിന്റെ പുരാതനമായ പിതാക്കന്മാരുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. യാക്കോബിന്റെ കാര്യം പറഞ്ഞൊക്കെയാണ് നീ കാര്യങ്ങളെ തിരിച്ചറിയുന്നത്. എന്നാൽ ആ കാലം കഴിഞ്ഞു, ഇനിയിപ്പോൾ ദൈവത്തെ അറിയുന്നതും നമസ്കരിക്കുന്നതും എങ്ങനെയാണ്? ആത്മതലത്തിലാണ്, സത്യത്തിലും ആത്മാവിലുമാണ്, അല്ലാതെ ഭൗതിക യാഥാർത്ഥ്യങ്ങളിലെ അടിസ്ഥാനത്തിലോ നിന്റെ ബുദ്ധിപരമായ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലോ അല്ല. പ്രത്യുത, ആത്മതലത്തിൽ തിരിച്ചറിഞ്ഞാണ് നീ ദൈവത്തെ നമസ്കരിക്കാൻ പോകുന്നത് എന്നാണ് അവിടെ പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ട്രിനിറ്റിയെ കുറിച്ച് ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയാൻ എനിക്കും അറിയത്തില്ല. കാര്യം യുനോ, അത് എത്ര വിശദീകരിക്കുമ്പോഴും ഇതിനപ്പുറത്തൊക്കെ വിശദീകരിക്കാനായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എങ്കിലും എനിക്ക് കുറച്ചൊക്കെ സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നിയ രീതിയിൽ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളതേ ഉള്ളു. പക്ഷെ അതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിക്ക് അത് തികവുള്ളതായിരിക്കണം നിർബന്ധമില്ല. എന്നാൽ യാഥാർത്ഥ്യം വീണ്ടും ബാക്കി കിടക്കാൻ എന്താണ്, നമ്മളത് ബുദ്ധിയുടെ തികവിലല്ല, പ്രത്യുത ദൈവത്തിന്റെ വെളിപ്പാടിലാണ് അറിയുന്നത്. ദൈവം അതിനെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇനി പഴയ നിയമത്തിൽ നിന്നാണല്ലോ നമ്മൾ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നിന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു തുടങ്ങിയത്. ദൈവത്തിന്റെ ആത്മാവിന്റെ ആ പ്രവർത്തനത്തിന്റെ, പഴയ നിയമത്തിലെ ആ ഒരു മനുഷ്യനിലുള്ള ദൈവാത്മ പ്രവർത്തനത്തെ വിശദീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച 1-ാം അധ്യായത്തിന് 1-ാം വാക്യം മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ പഠിച്ചെങ്കിൽ, ഇന്ന് വീണ്ടും ഞാൻ അതിന്റെ 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഒന്ന് വായിച്ച് വീണ്ടും ചില കാര്യങ്ങൾ പെട്ടെന്ന് ഓർപ്പിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അവിടെ പറയുന്നു, മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ. മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. ഇതിന്റെ പശ്ചാത്തലം നമുക്ക് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സൃഷ്ടിയെങ്കിൽ ദൈവം മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായിത്തീർന്നു. ജീവനുള്ള ദേഹമല്ല, ജീവനുള്ള ദേഹിയായിത്തീർന്നു. അതിന്റെ അർത്ഥം, അവനിലേക്ക് ദൈവം ഊതിക്കൊടുത്തത് ഒരു ജീവിയുടെ ജീവനല്ല, പ്രത്യേകത എന്താണ്, അവന്റെ തന്നെ ജീവനാണ്, അല്ലെങ്കിൽ അവന്റെ തന്നെ ആത്മാംശമാണ്. മനുഷ്യൻ ഒരു ആത്മജീവിയാണ്, ഒരു സ്പിരിച്വൽ ബീയിങ് ആണ്. ഈവൻ ദോ ഹീ ഗോട്ട് എ ബോഡി, ഹീ ഈസ് എ സ്പിരിച്വൽ ബീയിങ്. അവനൊരു ശരീരം ഉണ്ടെങ്കിലും അവൻ അടിസ്ഥാനപരമായി എന്താണ്, ഒരു ആത്മജീവിയാണ്. ദൈവം എന്തിനാണ് ഈ ആത്മാവിനെ, അല്ലെങ്കിൽ ആത്മാംശത്തെ, അല്ലെങ്കിൽ മനുഷ്യനെ ഒരു ആത്മജീവിയാക്കി സൃഷ്ടിച്ചത്? മറ്റുള്ള മൃഗങ്ങളെയോ ജീവജാലങ്ങളെയോ ഒന്നും നോക്കാതെ, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായി ദൈവം എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചത്? കാരണം മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടി മാത്രമല്ല, മനുഷ്യൻ ദൈവത്തിന്റെ മകനുമാണ്. ആദാം ദൈവത്തിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ. അപ്പോൾ ആദാം ദൈവത്തിന്റെ മകനായത് ആണെങ്കിൽ അവന് ആത്മജീവിയാകാനേ പറ്റൂ. കാര്യം ദൈവം എന്താണ്, ഗോഡ് ഈസ് സ്പിരിറ്റ് അല്ലേ. ദൈവം ആത്മാവാണെങ്കിൽ ദൈവത്തിന്റെ മകനും ആത്മജീവിയാകാനേ പറ്റൂ. അല്ലാതെ അതൊരു ഒരു ഒഫ്കോഴ്സ് ഇറ്റ്സ് എ പ്രിവിലേജ് അറ്റ് ദ സെയിം ടൈം ദാറ്റ് ഈസ് ആൻ ഇന്നെവിറ്റബിലിറ്റി. അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല, അവൻ ആത്മജീവിയായേ പറ്റൂ. എന്നാൽ അതോടൊപ്പം തന്നെ എന്റെ പ്രിവിലേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മാവായ ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ആത്മാവായ ദൈവവുമായിട്ട് ഫെലോഷിപ്പ് ഉണ്ടാക്കാനായിട്ട് അവൻ എന്ത് വേണം? അവൻ ആത്മജീവിയാണെങ്കിലേ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ജീവജാലങ്ങൾക്ക്, മറ്റുള്ള ജീവജാലങ്ങൾക്ക് ബോധപൂർവമായി ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തത്. ദൈവം കൽപ്പിച്ചാൽ കാറ്റടിക്കുമായിരിക്കും, പക്ഷേ ദൈവം കാറ്റിന് ദൈവത്തെ ആരാധിക്കാനോ കാറ്റിന് ദൈവത്തെ മനസ്സിലാക്കാനോ കാറ്റിന് കഴിയും. ദൈവത്തെ അറിയുക, ദൈവത്തെ അനുഭവിക്കുക, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലെ കടന്നു വരിക എന്ന് പറയുന്നത് കാറ്റിനോ മരങ്ങൾക്കോ ജീവജാലങ്ങൾക്കോ മൃഗങ്ങൾക്കോ ഒന്നും കഴിയുന്ന കാര്യം അല്ല. അതൊന്നും ആത്മജീവികളല്ല. അതുകൊണ്ട് ദൈവം മനുഷ്യനെ കുറിച്ച് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ഉദ്ദേശിച്ചൊരു കാര്യമുണ്ട്. എന്താണ്? ആത്മജീവിയായ അവൻ ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, എന്റെ ആത്മാവുമായിട്ട് സംസർഗം ചെയ്ത് ഫെലോഷിപ്പ് ഉണ്ടാക്കിയിട്ട് എന്ത് സംഭവിക്കണം? ഏറ്റവും ഒടുവില് അവർക്ക് മക്കളുണ്ടായി, അങ്ങനെ അവരുടെ മക്കളുണ്ടായി, അവരുടെ മക്കളുണ്ടായി. ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുകയും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വിശാലമായ സമൂഹം, അതായിരുന്നു ദൈവത്തിന്റെ മനസ്സിലാകുക. ആദാവിനോട് പറയുന്നത് എന്താണ്? നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ എല്ലാവരും നിറയുവിൻ. അപ്പോൾ ആദാവിന് മാത്രമല്ല ദൈവം ആത്മാവിനെ കൊടുത്തത്, ആർക്കൊക്കെയാണ്? അവന്റെ സന്തതി പരമ്പരകൾക്കെല്ലാം അവൻ ആത്മാവിനെ വാഗ്ദാനം ചെയ്തിരുന്നു. എന്തിനു വേണ്ടി? അവരോടെല്ലാം ദൈവത്തിന്റെ ആത്മാവിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അവരോടെല്ലാം ദൈവത്തിന്റെ ആത്മാവിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ബന്ധം കർത്താവ് ഉദ്ദേശിച്ചിരുന്നു. അങ്ങനെ ദൈവാത്മാവിനോട് സംസർഗം ചെയ്യുന്ന, ദൈവാത്മാവിന്റെ കൂട്ടായ്മയിൽ കഴിയുന്ന ഒരു വിശാല സമൂഹം, എ ഹോളി ഫാമിലി ദാറ്റ് ഫിൽസ് ദി എർത്ത്, ആ ഭൂമിയെ മുഴുവൻ നിറയ്ക്കുന്നതായ ഒരു വിശുദ്ധ കുടുംബം, അതായിരുന്നു ദൈവത്തിന്റെ മനസ്സിലെ ആഗ്രഹം. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന്, സജീവ കൂട്ടായ്മയിൽ നിന്ന് അവൻ പിന്മാറി. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ട് അവൻ ആത്മജീവി അല്ലാതായിത്തീരുന്നില്ല. മനുഷ്യൻ പാപം ചെയ്തതിന്റെ അന്ന് തന്നെ ദൈവം അവന്റെ ആത്മാവിനെ എടുത്തു കളഞ്ഞില്ല. ദൈവവുമായിട്ടുള്ള സംസർഗത്തിന് വിഘാതമുണ്ടായെങ്കിലും ദൈവത്തിന്റെ ആത്മാവൻ അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സൗകര്യത്തെ, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷനെ വീണ്ടും കർത്താവ് നിലനിർത്തി. അതുകൊണ്ട് ആദാമിനെ അന്ന് വൈകുന്നേരവും കർത്താവ് വന്ന് കണ്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ അവൻ ദൈവത്തെ അനുസരിച്ചില്ല, അവൻ റിബല്യസ് ആയിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിന്, മനുഷ്യന്റെ ആത്മാവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ അവന്റെ ഫാക്കൽറ്റി നഷ്ടപ്പെട്ടിട്ടില്ല, അവന്റെ കഴിവ് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെയല്ല, ദൈവം അത് ചെയ്യുന്നുണ്ട്. ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു ഷോക്ക് പോലാണ്. എന്താണെന്നറിയാമോ? പാപം ചെയ്ത മനുഷ്യൻ എല്ലാ ദിവസവും വൈകുന്നേരം കർത്താവ് വന്ന മനുഷ്യനോട് സംസാരിച്ചതിനകത്ത് എനിക്ക് വലിയ അനുഭവം തോന്നുന്നുണ്ട്. ബിക്കോസ് യു നോ, ഹി വാസ് ഇന്നസെന്റ്, ഹോളി, മേബി വി കാൻ കോൾ ആഡം, ഹി വാസ് ഹോളി പേഴ്സൺ, ഓഫ് കോഴ്സ്. ആ ദൈവികമായ നിലയിലൊക്കെ അതിനെ കാണാനായിട്ട് കഴിയുമായിരുന്നു അല്ലേ. അപ്പൊ എല്ലാ ദിവസവും വൈകുന്നേരം വരുന്നത് ദാറ്റ്സ് എ നോർമൽ തിങ്. പക്ഷേ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ട്, ദൈവത്തോട് വിരുദ്ധത കാണി, ദൈവത്തോട് മറുതലിച്ച മനുഷ്യനോട് അന്ന് വൈകുന്നേരവും ദൈവം ഇറങ്ങി വന്ന് സംസാരിച്ചു എന്ന് പറയുമ്പോൾ ആ ദൈവസ്നേഹത്തെ നമുക്ക് വിലമതിക്കാതിരിക്കാൻ പറ്റത്തില്ല. ദൈവം മനുഷ്യനെ ഓടിച്ചുവിടുകയല്ലായിരുന്നു, മനുഷ്യനെ ഓടിപ്പോവാൻ അല്ലേ. ദൈവം മനുഷ്യനെ ഓടിക്കുകയല്ലായിരുന്നു. കർത്താവ് വന്ന് ചോദിക്കുന്നത്, അന്ന് വൈകുന്നേരം വന്ന് ചോദിക്കുന്നത്, ആദാമേ നീ എവിടെ? ഇന്നും മനുഷ്യനോട് കർത്താവ് ചോദിക്കുന്നത്, ഏത് മനുഷ്യനോട് കർത്താവ് ചോദിക്കുന്നത്? വേർ ആർ യു? രണ്ട് ചോദ്യങ്ങളാ കർത്താവ് എപ്പോഴും മനുഷ്യനോട് ചോദിക്കുന്നത്. ഒന്ന്, വേർ ആർ യു? ആൻഡ് സെക്കൻഡ് തിങ് ഇസ്, വേർ ഇസ് യുവർ ബ്രദർ? നിന്റെ സഹോദരൻ. നീ എവിടെ? നിന്റെ സഹോദരൻ. ഇതാണ് ദൈവത്തിന്റെ ഏറ്റവും പ്രസക്തമായ രണ്ട് ചോദ്യം. കർത്താവിന്റെ ആത്മാവ് അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു, കയ്യനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അല്ലേ. കൊലപാതകനായ കയ്യനോട് പോലും ദൈവം എന്ത് ചെയ്തു? സംസാരിക്കുന്നുണ്ട്. കാര്യം ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യന്റെ ആത്മാവിനോട് സംവാദിക്കുന്ന, വാദിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് ഒരിക്കലും എന്ത് ഉണ്ടായില്ല? വ്യത്യാസം ഉണ്ടായില്ല. പാപം ചെയ്തിട്ടും വാദിക്കുന്ന അവസ്ഥയ്ക്ക്, കൂട്ടായ്മയ്ക്ക് വ്യത്യാസം ഉണ്ടായെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് അവനിൽ വസിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണല്ലോ വാദിക്കുന്നത് അല്ലേ. അവന്റെ ഉള്ളിലിരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇത് നോഹയുടെയും അവന്റെ പിതാവായ ലാമക്കിന്റെയും കാലം വരെയും കണ്ടിന്യൂ ചെയ്തിരുന്നതാണ്. നോഹയുടെയും അവന്റെ പിതാവായ ലാമക്കിന്റെയും കാലയളവിൽ, അതാണ് നമ്മൾ ആറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ വെച്ച് കർത്താവ് പറയാണ്, മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കത്തില്ല. അപ്പോൾ ഈ ഭാഗം വന്നപ്പോഴത്തേക്ക്, ഇന്ന് ഈ സമയത്ത് ആദാം ജീവിച്ചിരിപ്പുണ്ട്. നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ലാമക്കിന്റെ കാലത്തും ആദാം ജീവിച്ചിരിപ്പുണ്ട്. അന്ന് ആദാം ലാമക്ക് ജനിക്കുന്ന സമയത്ത് ആദാമിന് 874 years ആണ്, 874 വയസ്സ് പ്രായമാണ്. 874 വയസ്സ് പ്രായം ആദാമിന്. 130 വയസ്സുള്ളപ്പോഴാണ് അവൻ ശേത്തിനെ ജനിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് അവൻ 800 കൂടെ ജീവിച്ചിരുന്നു. ടോട്ടൽ 930 ആദാം ജീവിച്ചിരുന്നു. നിങ്ങളെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ സമയത്ത് തന്നെ 874 വയസ്സാണ് ആദാം. അപ്പോൾ ആദാം ഉൾപ്പെടെ ആരും എന്താണ് മരിച്ചിട്ടില്ല. ഇടയ്ക്കൊരാൾ അങ്ങ് ജീവനോടെ എടുക്കപ്പെട്ടെന്നുള്ളതേ ഉള്ളൂ. ബാക്കിയുള്ള ആളുകൾക്ക് എന്താണ്? ജീവിക്കണം. അപ്പൊ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഇവിടെ എന്ന് തന്നെയല്ല. കയ്യനെ ജനിപ്പിച്ചതിന് ശേഷം ശേത്തിനെ ജനിപ്പിച്ചതിന് ശേഷം അവൻ ജീവിച്ചിരുന്ന് എന്ത് ചെയ്യാണ്? പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു അല്ലേ, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. അപ്പോൾ ഇന്നിപ്പോ ഒന്നോ രണ്ടോ ആൾക്കാരൊന്നും അല്ല, ലക്ഷക്കണക്കിന് ആളുകൾ എവിടെയുണ്ട്? ഭൂമിയിൽ ഉണ്ട്, ലക്ഷക്കണക്കിന് ആളുകൾ ഭൂമിയിലുണ്ട്. എന്നാല് ദൈവം ഉദ്ദേശിച്ച നിലയിൽ, അപ്പോൾ ഭൂമി മുഴുവൻ നിറയാനുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്, ഇഷ്ടമാണ്, ദൈവം അത് പരിസരം അല്ലെങ്കിൽ അതിനവിടെ അതൊരു ഒരു ബ്ലെസ്സിംഗ് ആണ്. പക്ഷെ ദൈവം ഉദ്ദേശിച്ച നിലയിലല്ല കാര്യങ്ങൾ നടക്കുന്നത്. മനുഷ്യൻ ചെറിയ പാപങ്ങളല്ല, കൊടും പാപങ്ങളിലേക്ക് നീങ്ങാൻ തുടങ്ങി. ചെറിയ ചെറിയ പാപങ്ങളൊക്കെ മാറി വലിയ വലിയ പാപങ്ങളിലേക്ക് അവൻ പ്രവേശിച്ചു. ഇവിടെ ആറാമത്തെ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ട് അവരെ ഭാര്യമാരായി എടുത്തു. എന്താ അതിന്റെ അർത്ഥം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇപ്പോഴും കൃത്യമായിട്ട് അറിയത്തില്ല. ഇതൊരു കോസ്മിക് ലെവലിലുള്ള എന്തോ ഒരു ഒരു പാപമാണോ അതോ ഒരു കോസ്മിക് സിന്നായിട്ടാണോ കാണുന്നത് നമുക്ക് അറിയത്തില്ല. അതല്ലെങ്കിൽ അതിനുള്ള മറ്റൊരു പോസിബിലിറ്റി, ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറയുന്നത് ശേത്തിന്റെ വംശപരമ്പരയിൽപ്പെട്ട വ്യക്തികളെയും കയ്യിന്റെ വംശപരമ്പരയിൽപ്പെട്ട വ്യക്തികളെയും ഉദ്ദേശിച്ചായിരിക്കാം. ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറയുന്നത് ശേത്തിന്റെ വംശപരമ്പരയിൽപ്പെട്ടവരും കയ്യിന്റെ വംശപരമ്പരയിൽപ്പെട്ടവരും മാനുഷിക നിലയിൽ പോകുന്നവരായ ആളുകളും. പഴയ ലാമക്കൊക്കെ ഉണ്ടല്ലോ, ഏതാ ലോകത്തിൽ ആദ്യമായിട്ട് പോളിഗാമി കണ്ടുപിടിച്ച ലാമക്കുണ്ടല്ലോ, രണ്ട് ഭാര്യമാരുടെ കൂടെ ജീവിക്കുന്നത് അത്ര വലിയ ഇതൊന്നും പ്രയാസം അല്ലെന്നൊക്കെ ചിന്തിച്ചതായ ലാമക്. അതുപോലെയുള്ള പാർട്ടികളൊക്കെ അതേ സമയം തന്നെ ഇവിടെയുണ്ട്, ഭൂമിയിലുണ്ട്. ഇവർ തമ്മിലൊരു സെപ്പറേഷൻ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നിരിക്കണം എന്ന് എന്റെ ചിന്ത. അതിന്റെ കാരണം ദൈവം എല്ലായ്പ്പോഴും ഇക്കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ്. എന്ത്? വിശുദ്ധമായ ഒരു 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 വംശം നിലനിർത്തുന്നതിൽ കർത്താവ് വളരെ ഉത്സാഹിക്കുന്നുണ്ട്. വിശുദ്ധമായ ഒരു വംശം, ദൈവത്തിന്റെ ആ കൺവേർട്ട് ചെയ്ത് വരുന്ന കാര്യം വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആദാമും ഹൗവയും ദൈവത്തിന്റെ മക്കൾ, അതിനുശേഷം ദൈവത്തിന്റെ മക്കളായിട്ട് വരുന്നത് കയ്യിനല്ല, ശേത്താണ്. ശേത്തിന്റെ വംശപരമ്പരയിൽ ഇങ്ങനെ മാറി മാറി നോഹയുടെ കാലം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്കിയുള്ള എല്ലാവരെയും നശിപ്പിച്ചിട്ട് കർത്താവ് ചെയ്തു, നോഹയെ മാത്രം അല്ലെങ്കിൽ അവന്റെ കുടുംബത്തെ മാത്രം രക്ഷിച്ചു, കൺവേർട്ട് ചെയ്ത് വരികയാണ്. ദെൻ അഗെയിൻ പിന്നെ വരുമ്പോഴത്തേക്ക് അബ്രഹാമിനെ മാത്രമായിട്ട് കർത്താവ് തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം അവന്റെ മുഖ്യധാരയിൽ നിന്ന് പുറത്തായി ഇല്ലേ. അബ്രഹാമിൽ തന്നെ അബ്രഹാമിന്റെ എല്ലാ മക്കളും ഇല്ല, ഇസ്ഹാക്കിനെ മാത്രം. ഇസ്ഹാക്കിൽ തന്നെ എല്ലാ മക്കളും ഇല്ല, യാക്കോബിനെ മാത്രം. യാക്കോബിന്റെ ജനങ്ങൾ സ്ഥലത്തിൽ തന്നെ വീണ്ടും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് യാക്കോബിന്റെ മക്കളാണ് ദൈവത്തിന്റെ പുത്രന്മാർ എന്ന നിലയിൽ അറിയപ്പെടുന്നത്. ഫറവോനോട് കർത്താവ് പറഞ്ഞു, ഇസ്രായേൽ എന്നെ ആരാധിക്കാൻ ഇസ്രായേലിനെ വിടുക എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ആദ്യജാതൻ, ഈസ് മൈ ഫസ്റ്റ് ബോൺ അല്ലെ, ഇസ്രായേലിന്റെ ആദ്യജാതൻ. എന്നാൽ യേശുക്രിസ്തുവിന്റെ വംശാവലി പറയുമ്പോഴത്തേക്ക് പറഞ്ഞാൽ അറിയാം, ദൈവത്തന്നെ യേശുക്രിസ്തുവിന്റെ വംശാവലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബാക്കിയുള്ളതെല്ലാം തീർന്നു, ഇനിയും ദൈവത്തന്നാകണമെങ്കിൽ എന്നെ എന്തേ മാർഗമുള്ളൂ, യേശുക്രിസ്തുവിനോട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. കൺവേർജ് ചെയ്ത് കൺവേർജ് ചെയ്ത് വരികയാണ്. അങ്ങനെ ഈ കൺവേർജിങ് സ്റ്റേജില് എന്താണ്, മനുഷ്യന്റെ പുത്രൻ പുത്രിമാരുമായി ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യന്റെ പുത്രിമാരെ എന്താണ് സൗന്ദര്യമുള്ളവരെന്ന് കണ്ട് ആ ദൈവികമായ നിലപാടിനെ ഉപേക്ഷിച്ച് പാപത്തിലേക്ക് വീഴുന്നെന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഇതൊരു കോസ്മിക് സിൻ ആണോ ഇല്ലയോ എന്നതിനെ കുറിച്ച് ഞാനത് ഫൈനലായിട്ട് പറയാൻ ഉദ്ദേശിക്കില്ല. എനിവേ, ദൂതന്മാരെന്താണെങ്കിലും വന്ന് ഇവിടെയുള്ള മനുഷ്യ സ്ത്രീകളുമായി ബന്ധപ്പെടുമെന്നൊക്കെ ഉള്ളത് മറ്റ് പുരാണങ്ങളിലൊക്കെ ശരിയാണെങ്കിലും വേദപുസ്തകത്തിന്റെ നിയമവും വേദപുസ്തകത്തിന്റെ രീതിയും അനുസരിച്ച് എനിക്ക് അല്പമായി ഫൈൻഡ് ഇറ്റ് ലിറ്റിൽ ഡിഫിക്കൽട്ട്. പിന്നെ ആകെപ്പാടെയുള്ളൊരു പ്രശ്നം, ഇങ്ങനെ അന്ന് ആ വീരന്മാരുണ്ടായിരുന്നാണ് എഴുതിയിരിക്കുന്നത്, ജയൻസ്. പക്ഷേ ഈ ജയൻസ് എന്ന് പറയുന്നത് ദൈവത്തിന് വലിയ സന്തോഷമൊന്നും ഉണ്ടായില്ല. കീർത്തിപ്പെട്ട മനുഷ്യരാണെന്ന് അവിടെ പറയുന്നെങ്കിലും 36-ാം അധ്യായത്തില് അവിടെ വീരന്മാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മനുഷ്യന്റെ കീർത്തി ദൈവത്തെ സന്തോഷിപ്പിക്കുന്നില്ല, ദൈവത്തെ ദുഃഖിപ്പിക്കുകയാണ്. 5-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത് എന്താണ്? ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളും നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. അവിടുത്തെ മറ്റൊരു പ്രശ്നം എന്നറിയാമോ, ഭൂമിയിൽ ഇവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്താണ്? ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത അല്ലേ. ഇതിപ്പം ദൂതന്മാരുടെ കാര്യമാണെങ്കിൽ ഇതിപ്പം അവിടെ പറയേണ്ട കാര്യം ബേസിക്കലി ഇല്ല. ഞാൻ പറഞ്ഞത് അടിസ്ഥാനപരമായി ഇത് മനുഷ്യ അല്ലെങ്കിൽ ശേത്തിന്റെ വംശപരമ്പരയിൽപ്പെട്ട ജനങ്ങൾ, മക്കൾ എന്താണ് അവരുടെ ഹൃദയത്തിന്റെ അഭിലാഷങ്ങൾക്കും ഹൃദയത്തിന്റെ ലസ്റ്റിനും വേണ്ടി ദൈവത്തിന്റെ ആത്മാവിന്റെ വാദത്തെ മറികടന്നു. അതാണ് ഞാൻ അവിടെ കാണുന്ന അർത്ഥം. ദൈവത്തിന്റെ ആത്മാവ് എന്താണെങ്കിലും അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് ഏർപ്പെടുന്ന സമയത്ത് ഇവരോട് എന്ത് ചെയ്ത് കാണണം? അവരെ വിലക്കിക്കാണണം. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ വാദത്തെ മറികടന്ന് അവരെന്ത് ചെയ്തു? അവിശുദ്ധമായ കൂട്ടിലേക്ക്, അവിശുദ്ധമായ ബന്ധങ്ങളിലേക്ക് ഇടപെടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ദൈവം പറഞ്ഞു, എന്താ പറയുന്നത് അറിയാമോ? അവിടെ പറയുന്നതിന്റെ അർത്ഥം ഇതാണ്, താൻ മനുഷ്യനെ ഉണ്ടാക്കിക്കൊണ്ട് യഹോവ അനുതപിച്ചു, അവന് ദുഃഖമായി. അവൻ പറഞ്ഞു, മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 കൊല്ലമാകും. അപ്പോൾ കർത്താവ് പറഞ്ഞത് എന്നറിയാമോ? ഞാൻ മനുഷ്യനെ ആത്മജീവിയായിട്ട് സൃഷ്ടിച്ചു. എന്റെ ആത്മാവ് അവന്റെ ആത്മാവിൽ വാസം ചെയ്ത് അവനെ ആത്മജീവിയുടെ ഗണത്തിൽ വളരാൻ അവൻ എന്നെ അനുവദിക്കും എന്നാണ് ഞാൻ ചിന്തിച്ചത്. എന്നാൽ ഇപ്പോൾ അവൻ വെറും ജഡം എന്നതുപോലെയാണ് അവന്റെ ഇടപെടലുകൾ. ശരിക്കും ഒന്നുകൂടെ ലളിതമായിട്ട് വായിച്ചാൽ ഇതാണ്, ഐ മെയ്ഡ് മാൻ ആസ് എ സ്പിരിച്വൽ ബീയിങ്, ഐ വോണ്ട് ടു സീ ദാറ്റ് ഹി ഈസ് ഇൻ കോൺസ്റ്റന്റ് കമ്മ്യൂണിയൻ വിത്ത് മീ, നോട്ട് ജസ്റ്റ് എന്നാ കോൺസ്റ്റന്റ് കമ്മ്യൂണിയൻ വിത്ത് മീ, വല്ലപ്പോഴും അല്ല, കോൺസ്റ്റന്റ് കമ്മ്യൂണിയൻ. ഐ തോട്ട് ഐ കുഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹിം കണ്ടിന്യൂലി, ബട്ട് നൗ ഹി ഈസ് ആഫ്റ്റർ ഓൾ ഹി ഈസ് ആഫ്റ്റർ ഫ്ലഷ്, ഹി ആക്ട് ആസ് ഇഫ് ഹി ഈസ് ഓൺലി എ ഫ്ലഷ്. അവനൊരു ജഡം എന്നതുപോലെ മാത്രം പ്രവർത്തിക്കുന്നു. അവൻ ജഡമല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ദൈവത്തിന്റെ വേദനയിൽ നിന്ന് ദുഃഖത്തിൽ നിന്ന് പറയാണ്, ഹി വർക്ക്സ് ആസ് ഇഫ് ഹി ഈസ് എ ഫ്ലഷ്. അവനൊരു ജഡം എന്നതുപോലെ മാത്രം, ഒരു ജഡത്തെ പോലെ അവൻ ഇണതേടുന്നു, ഒരു മൃഗത്തെ പോലെ അവൻ ഇട തേടുന്നു ഇല്ലേ. അവൻ അതിനകത്ത് ആത്മീയത തിരക്കുന്നില്ല, അവന്റെ പശ്ചാത്തലം അവൻ അന്വേഷിക്കുന്നില്ല, ആ ദൈവികതയോ ദൈവാത്മാവിന്റെ വാക്കുകളോ അവൻ ശ്രദ്ധിക്കുന്നില്ല. ഒരു ജഡം എന്നതുപോലെ, ഒരു മൃഗം എന്നതുപോലെ അവൻ ഇണതേടുന്നു. അതവിടെ സംഭവിക്കുന്നത് ഇല്ലേ. ഞാനിത് കുറച്ചുകൂടെ ലൈറ്റായിട്ട് മനസ്സിലാക്കത്തക്ക രീതി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ആൻഡ് മൈ സ്പിരിറ്റ് ഷാൽ നോട്ട് എബൈഡ് ഇൻ മാൻ ഫോർ എവർ, ബാധിച്ചുകൊണ്ടിരിക്കത്തില്ലെന്നുള്ളത് അവിടെ പറയുന്നത് എന്താണ്, എന്റെ ആത്മാവ് അവനിൽ എന്നേക്കും വസിക്കയില്ല, എന്റെ ആത്മാവ് എന്നേക്കും ഇരിക്കയില്ല. ഇങ്ങനെ ഒരു ജനം പെരുകിയിട്ട് എന്താ കാര്യം, ഇങ്ങനെ ഒരു ജനം കൂടുതൽ ഉണ്ടായിട്ട് എന്താണ് കാര്യം, ദൈവാത്മ നിയന്ത്രിതമായ ഒരു സമൂഹം ഉണ്ടായി വരുന്നില്ലെങ്കിൽ പിന്നെ ജനക്കൂട്ടം ഉണ്ടായിട്ട് എന്താ കാര്യം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, മനുഷ്യന്റെ ആയുസ് 120 വർഷമാക്കി കുറച്ചു. നോക്കി, ഇത് വളരെ സിമ്പിളാണ്. ഇതിന് പക്ഷെ നമ്മൾ സിമ്പിളായിട്ട് വായിക്കാൻ പരിശ്രമിക്കണം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളിതെല്ലാം അങ്ങ് ഭയങ്കര കട്ടിയായിട്ടൊക്കെ ചിന്തിക്കുന്നത് കൊണ്ടാണ്, ഇറ്റ് ഇസ് വെരി സിമ്പിൾ അല്ലേ. കൃത്യത പറയാൻ, അതുകൊണ്ട് ബിക്കോസ് ഒരു കാര്യമില്ല, ഇവന് കൂടുതൽ ജനങ്ങളുണ്ടായിട്ട് കാര്യമൊന്നും ഇല്ല. കാര്യം ദൈവം എന്താ ഉദ്ദേശിച്ചത്, ആത്മനിയന്ത്രിതരായ ദൈവാത്മാവും മനുഷ്യന്റെ ആത്മാവും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വിശുദ്ധ സമൂഹത്തെ സ്വപ്നം കണ്ടാണ് കർത്താവ് വാസ്തവത്തിൽ മനുഷ്യനെ ഭൂമിയിൽ ആത്മജീവിയായി സൃഷ്ടിച്ചത്. അത് നടക്കുന്നില്ലാത്തത് കൊണ്ട് ഇനിയിപ്പോൾ അവൻ 900 വർഷം വരെ ഒക്കെ ജീവിച്ചിരുന്ന എന്താ കാര്യം, അവൻ മരണം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തെ അവൻ അഭിമുഖീകരിക്കട്ടെ. അതാണ് കർത്താവ് അവിടെ പറയുന്നത്. ദൈവം മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയത് ദൈവാത്മാവ് എന്നേക്കും അവൻ വസിക്കേണ്ടതിനാണ്. അതാണ് ദൈവത്തിന്റെ പെർഫെക്റ്റ് വിൽ, എന്നും ദൈവാത്മാവ് നമ്മുടെ കൂടെ വസിക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ പെർഫെക്റ്റ് വിൽ. ദൈവത്തിന്റെ പെർഫെക്റ്റ് വിൽ ദൈവം ഒരിക്കലും തള്ളിക്കളയത്തില്ല, അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കത്തില്ല. ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് പാലിച്ചു വന്നാലും ദൈവം എന്ത് ചെയ്യത്തില്ല, അതുകൊണ്ട് ഇവൻ പാലിച്ചു വന്ന അതുകൊണ്ട് പൊക്കോട്ടെന്ന് പറയത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്, അവൻ ഒരിക്കലും ഉപേക്ഷിച്ചു കളയുന്നവനല്ല. അവൻ ഒരിക്കലും ഒരു കാര്യത്തെ, അവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ അവൻ ഒരിക്കലും കളയത്തില്ല. ഹൃദയത്തിന്റെ ആഗ്രഹത്തെ അവൻ എന്നാണെങ്കിലും അത് ചെയ്തിരിക്കും, എന്നാണെങ്കിലും. ഇവിടെ എന്താ സംഭവിക്കുന്നത്, കർത്താവ് പറഞ്ഞു ഞാൻ എന്നേക്കും അവന്റെ ഉള്ളിലിരിക്കേണ്ടതിനാണ് ആത്മാവിനെ അവന് കൊടുത്തത്. പക്ഷെ ഇവൻ അത് ഉപയോഗിക്കുന്നില്ല, ഇവൻ ആത്മാവിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അവൻ ഒരു മൃഗം എന്നതുപോലെ ഇണചേരുകയാണ്, അല്ലെങ്കിൽ ദൈവാത്മാവിന്റെ വാക്കുകളെ കേൾക്കാൻ അവൻ തയ്യാറാകുന്നില്ല. അപ്പോൾ എന്നേക്കും ഇനി എന്ത് ചെയ്യത്തില്ല, അവനിൽ എന്റെ ആത്മാവ് ഇരിക്കത്തില്ല, വസിക്കത്തില്ല. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 14:16 വാക്യത്തിൽ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുമ്പോൾ യേശു കർത്താവ് പറയുന്ന വാക്കെന്താണ്, എന്നേക്കും നിങ്ങളിൽ ഇരിക്കേണ്ടതിന് ഞാൻ മറ്റൊരു കാര്യത്തിന് നിങ്ങൾക്ക് നോക്ക്. കർത്താവിന്റെ ആ ഞാൻ പറഞ്ഞ അതാണ്, കർത്താവ് അവന്റെ ഓരോ ആഗ്രഹവും അവന്റെ ഓരോ ഇഷ്ടവും ഇച്ഛയും തള്ളിക്കളയത്തില്ല. Somehow he will make it. എങ്ങനെയെങ്കിലും മനുഷ്യൻ എത്ര പാപം ചെയ്താലും എത്ര റിബല്യസ് ആയാലും ഏറ്റവും ഒടുവിൽ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവൻ കാര്യങ്ങളെ കൊണ്ടുവരും. ഏദൻ തോട്ടത്തിൽ ദൈവവും മനുഷ്യനുമായിട്ടുള്ള കൂട്ടായ്മയിൽ എല്ലാ ദിവസവും വൈകുന്നേരം അവനോടുകൂടെ കൂട്ടായ്മ ആചരിച്ച് അവൻ തന്നെ അവരോടുകൂടെ വാസം ചെയ്തിരുന്ന സമയത്താണ് പാപം പ്രവേശിച്ച് മനുഷ്യൻ ദൈവത്തെ അകറ്റിക്കളഞ്ഞത്. എന്നാൽ ഏറ്റവും ഒടുവിൽ എന്താ സംഭവിക്കുന്നത്, ഏറ്റവും ഒടുവിൽ യേശു കർത്താവ് ദൈവം ഇറങ്ങി വന്നിട്ട് പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും അവൻ തന്നെ നമ്മളോടുകൂടെ വാസം ചെയ്യുകയാണ്. അവൻ ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. നോക്ക്, ദൈവത്തിന്റെ ഇച്ഛ അവൻ ഒരിക്കലും തള്ളിക്കളയത്തില്ല. അവൻ എന്താഗ്രഹിച്ചോ ആ കാര്യം അവൻ നടന്നിരിക്കും. അതിനകത്ത് ഭാഗമാക്കാകണമെങ്കിൽ നമ്മൾ അങ്ങ് കയറി ചെന്നാൽ മതി, അല്ലാതെ ദൈവം ചെയ്യാതിരിക്കത്തില്ല. ദൈവം അവന്റെ ഒരു വില്ലും അവന്റെ ഒരു ഇഷ്ടവും അവൻ ഉപേക്ഷിച്ച് കളയുന്നില്ല എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ നോഹയുടെ കാലത്തോടെ ദൈവിക ലക്ഷ്യങ്ങളിൽ നിന്ന് മനുഷ്യൻ പൂർണ്ണമായിട്ട് പിന്മാറി. മനുഷ്യൻ ദൈവാത്മാവിനെ എന്നേക്കും കൂടെ കൊണ്ടു നടക്കുന്ന പരാജയപ്പെട്ടു. ആത്മാവ് എന്നേക്കും മനുഷ്യന്റെ കൂടെ ഇരിക്കുന്നു എന്ന അവസ്ഥയ്ക്ക് അപ്പോൾ മുതൽ ഭംഗം വന്നിരിക്കുകയാണ്. എന്നാൽ ദൈവം തന്നെ ആത്മാവിനെ പൂർണ്ണമായിട്ട് വിട്രോ ചെയ്യല്ല. ഞാൻ പറഞ്ഞില്ല, പാപം ചെയ്തപ്പോഴത്തേക്ക് മനുഷ്യനെ ആത്മജീവി അല്ലാതാക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ എന്നേക്കും അവനോടുകൂടെ വാസം ചെയ്യത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ദൈവം എന്ത് ചെയ്യുന്നില്ല, ഇനി മേലാൽ എന്റെ ആത്മാവിനോട് വാദിക്കത്തില്ലെന്നല്ല, എന്റെ ആത്മാവ് അവനോടുകൂടെ ഉണ്ടായിരിക്കും. എന്നാൽ അത് വേണ്ടുന്നവർക്ക്, അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കുന്നവർക്ക്, വേണ്ടുന്നവർക്ക് എന്നുള്ള വാക്കിനേക്കാൾ വരി എന്നാണ്, സ്വീകരിക്കുന്നവർക്ക്, ദൈവാത്മാവിനെ സ്വീകരിക്കുന്നവരോടുകൂടെ വീണ്ടും ദൈവത്തിന്റെ ആത്മാവിനെ നിരന്തരം കൊടുക്കുന്നത് നമ്മൾ വേദവസ്ത്രത്തിൽ ഉടനീളം കാണുന്നുണ്ട്. അത് എന്ത് ചെയ്തു, അവരെ അപ്പോൾ ആത്മാവ്, അപ്പോൾ നോർമൽ പീപ്പിൾ, ദർ ആർ ടു കൈൻഡ് ഓഫ് പീപ്പിൾ, അത് കഴിഞ്ഞിട്ട് എന്താണെന്നറിയാമോ, ദർ ആർ പീപ്പിൾ വിതൗട്ട് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ദേ ആർ നോർമൽ പീപ്പിൾ, ആൻഡ് വെൻ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് കെയിം അപ്പോൺ പീപ്പിൾ ദേ ബിക്കെയിം സൂപ്പർ നോർമൽ, ഓർ യുനോ എന്താണ് അവരെ സ്പെഷ്യൽ പീപ്പിൾ, സൂപ്പർ നോർമൽ സ്പെഷ്യൽ പീപ്പിൾ, പ്രത്യേകതയുള്ള ജനങ്ങളായി ഇല്ലേ. പിന്നീട് ദൈവാത്മാവ് പ്രവർത്തിക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവർക്കെല്ലാം അനുഭവം, ഇതും ദൈവം ഇങ്ങനെ കാണിക്കുന്നത്, കാരണം ചില ആളുകളിൽ മാത്രമേ എന്തുള്ളൂ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നുള്ളൂ. നമ്മൾ ബാക്കിയുള്ള ആളുകൾ എന്താണ്, ശേഷം മനുഷ്യരും ആത്മനിറവുള്ളവര്, ശേഷം മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരായ ആളുകൾ. ശിംശൻ അതാ പറയുന്നത്, ശിംശൻ പറയുന്നത് എന്നറിയാമോ, ന്യായമൊക്കെ 16-ാം വാക്യം വായിക്കേണ്ട കാര്യം, നമ്മൾ പറയാണ് ഈ എന്റെ എന്താ ഞാൻ ഇന്ന കാര്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ കവനന്തിൽ നിന്ന് മാറിപ്പോകും, ഞാൻ എന്തായിത്തീരും, ശേഷം മനുഷ്യരെ പോലെ ആയിത്തീരും. അപ്പോൾ ആത്മനിറവുള്ളവൻ ശേഷം മനുഷ്യരെ പോലെ അല്ല, ഹി ഈസ് ഡിഫറൻറ്റ്, എന്നും ഡിഫറൻ്റ് ആണ്. പഴയ നിയമകാലത്തിലും പുതിയ നിയമകാലത്തിലും എന്താണ് മനുഷ്യൻ ഡിഫറൻ്റ് ആണ്, വ്യത്യസ്തനാണ്, ആത്മനിറവുള്ളവൻ വ്യത്യസ്തനായിരിക്കും. ഇനി പഴയ നിയമത്തിൽ നമുക്ക് ആത്മനിറവുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നത് യോസഫിനെ കുറിച്ച്, യോസഫിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 38-ാം വാക്യത്തിൽ ഫറവൻ പറയുകയാണ്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ. ദൈവാത്മാവുള്ളവൻ മറ്റുള്ളവരെ പോലെ അല്ലെന്ന് അവിടെ പറയുന്നത്, അവനോട് ഉപമിക്കാവുന്ന മറ്റൊരാളും ഇല്ല. എ പേഴ്സൺ വിത്ത് ദ ഹോളി സ്പിരിറ്റ് ഓർ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് എ യുണീക് പേഴ്സൺ, ദൈവാത്മാവുള്ള ഒരു വ്യക്തി അനന്യനായ വ്യക്തിയായിരിക്കും. ഫറവൻ പറയാണ് ഇതുപോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ, കണ്ടുകിട്ടത്തില്ല. കാര്യം എന്താ അവനെ വ്യത്യസ്തനാക്കുന്നത്, വ്യത്യസ്തനാക്കുന്നത് അവന്റെ ജ്ഞാനമോ അല്ലെങ്കിൽ അവന്റെ വംശമോ അവന്റെ പ്രത്യേകത ഒന്നുമല്ല, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്, സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്, പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ട് എന്നുള്ളതാണ് അവനിൽ കാണുന്ന പ്രത്യേകത. ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ദൈവത്തിന്റെ ആത്മാവുള്ളത് പ്രത്യക്ഷമായി ഫറവോന് മനസ്സിലായത് ഏതെങ്കിലും ഒരു പ്രത്യേക നിലയിൽ അവന്റെ സ്വപ്നം വിവരിച്ചൊക്കെ ആയിരിക്കും. എന്നാൽ ആ സ്വപ്നം വിവരിക്കാൻ വേണ്ടി മാത്രമല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന് വന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് താൻ പ്രോമിസ് ചെയ്തിരുന്നത് പോലെ അവനിൽ എന്നും വ്യാപരിച്ചുകൊണ്ട്, ദൈവത്തിന്റെ യോസഫിലേക്ക് ഒരു സമയത്തേക്ക് പെട്ടെന്ന് വരികയല്ല, അങ്ങനെ വരുന്നവരുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാൻ കഴിയും. പഴയ നിയമത്തിൽ പല ആളുകളിലും എന്തെങ്കിലും ആവശ്യമുള്ളപ്പോഴാണ് പരിശുദ്ധാത്മാവ് ശക്തിയോടെ വരുന്നത്, പരിശുദ്ധാത്മാവ് ശക്തിയോടെ വരുന്നത്. ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് കെയിം മൈറ്റിലി അപ്പോൺ ഹിം, മൈറ്റിലി ശക്തിയോടെ വരുന്നുണ്ട്. എന്നാൽ ആ പരിശുദ്ധാത്മാവർക്ക് അന്യരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം, അന്യരല്ല. യോസേഫ് ഫറവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മാത്രമല്ല, അവൻ കാരാഗ്രഹത്തിൽ ഉള്ളപ്പോഴും എന്താണ് ദൈവാത്മാവുള്ളവനും ഉള്ളവനായിരുന്നു. കാരാഗ്രഹത്തിൽ ഉള്ളപ്പോഴും എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ദൈവാത്മാവുള്ളതുകൊണ്ട് അവൻ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നതെന്നുള്ള ശരി അല്ലേ. ദൈവാത്മാവില്ലായിരുന്നെങ്കിൽ അവന് കാരാഗ്രഹത്തിൽ കിടക്കേണ്ട ഗതികേടൊന്നും ഗതികേടെന്നുള്ള വാക്ക് ശരിയാണെങ്കിൽ നമ്മളൊക്കെ പറയുന്നത് പോലെയുള്ള ഗതികേട്, കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്ന എന്തുകൊണ്ടാണ്, ദൈവാത്മാവുള്ളത് കൊണ്ടാ ഇല്ലേ. അവന്റെ തലമുറയിൽ പെട്ടവരോട് ദൈവാത്മാവ് വാദിച്ചുകൊണ്ടിരുന്നില്ല, എന്നാൽ അവന്റെ സഹോദരൻ അവനോട് കർത്താവ് എന്ത് ചെയ്തു, ദൈവത്തിന്റെ ആത്മാവ് വാദിച്ചുകൊണ്ടിരുന്നു. അവന്റെ സഹോദരന്മാരോട് പോലും എന്തില്ല, ദൈവാത്മാവ് വാദിച്ചുകൊണ്ടിരുന്നില്ല. അവരിൽ ആർക്കും പാപം ചെയ്യാൻ മടിയില്ല. എന്നാൽ പാപം ചെയ്യേണ്ട സാഹചര്യം വന്നപ്പോൾ അവൻ പറഞ്ഞു, നോ ഐ വിൽ നോട്ട് ഡു ദാറ്റ്, ഞാൻ ചെയ്യത്തില്ല. കാര്യം എന്താണ്, ദൈവാത്മാവ് അവനോട് വാദിച്ചുകൊണ്ടിരുന്നു, അവനിൽ എന്ത് ദൈവാത്മാവ് വസിച്ചിരുന്നു ഇല്ലേ. അവന് ദൈവാത്മാവ് വസിച്ചിരുന്നത് കൊണ്ടാണ് അവനോട് ദൈവം വാദിക്കുന്നത്, അല്ലെങ്കിൽ അവനോട് ആർഗ്യു ചെയ്യുന്നത്, അല്ലെങ്കിൽ അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. വാദിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ആർഗ്യം എന്നുള്ള അർത്ഥത്തെക്കാൾ വരുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇല്ലേ. അവന്റെ സഹോദരന്മാരോട് ആരോടും ഒരു പ്രശ്നമില്ലായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ യോസഫ് ദൂരെ നിന്ന് വരുന്ന കണ്ടപ്പോഴത്തേക്ക് സഹോദരന്മാരോട് പറഞ്ഞു, നമുക്ക് ഇവനെ തട്ടിയേക്കാം, ഇവൻ വലിയ സ്വപ്നം കണ്ടിരിക്കുകയല്ലയോ, അവന്റെ സ്വപ്നം എന്താകും നമുക്ക് കാണാം. രൂപേൻ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്തു, ആർക്കും ഒരു മനസാക്ഷിക്കുത്തും ഉണ്ടായില്ല, ആരിലും ദൈവാത്മാവ് വാദിക്കുന്നില്ല, ആരിലും ദൈവാത്മാവ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. അവർ പറഞ്ഞു, യെ കൊള്ളാം, നല്ല ഐഡിയ. എന്തുകൊണ്ടാണ്, അവരാരും ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവരല്ല, അവരും ദൈവാത്മാവ് വാദിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 31-32 വാക്യങ്ങളിൽ പിതാവിന്റെ അടുത്ത് അവർ എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു മൃഗത്തെ കൊന്നിട്ട് അതിന്റെ ചോരയിൽ ഇവന്റെ വസ്ത്രം മുക്കി കാണിച്ച്, ഇത് നിന്റെ മകന്റേത് തന്നെയാണോ നോക്ക്, ഞങ്ങൾ ഇത് വഴി വെച്ച് കണ്ടതാ, കള്ളം പറയാൻ ഒരു മടിയില്ല അല്ലേ. അങ്ങനെ പരിശുദ്ധാത്മാവ് വാദിച്ചു അവരോട്, അങ്ങനെ പറയണം, അങ്ങനെ പറയാൻ ശരിയല്ല എന്ന് പറഞ്ഞു ഇല്ല. കാരണം ദൈവാത്മാവ് അവരിൽ വാദിച്ചുകൊണ്ട് ഇരിക്കുന്നില്ല. അതുപോലെ ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായത്തിന്റെ 15-ും 16-ും വാക്യങ്ങളിൽ തന്റെ മകന്റെ ഭാര്യയുടെ അടുക്കൽ ഒരു വേശ്യ എന്നതുപോലെ യഹൂദ ചെന്ന് അവളുമായി വ്യഭിചാരം ചെയ്യുമ്പോൾ അവനോട് എന്ത് ചെയ്യുന്നില്ല, ദൈവാത്മാവ് വാദിക്കുന്നില്ല. മകന്റെ ഭാര്യ ആണെന്ന് അറിഞ്ഞുകൊണ്ടല്ല, എങ്കിലും മകന്റെ ഭാര്യയുടെ പ്രായമേ ഉള്ളൂ ഇല്ലേ. അവന് യാതൊരു പ്രയാസവുമില്ലായിരുന്നു, അവന് യാതൊരു പ്രയാസവുമില്ലായിരുന്നു, പാപം ചെയ്യാനായിട്ട് അവനൊരു മടിയുമില്ലായിരുന്നു. എന്നാൽ യോസഫിന്റെ കാര്യം നേരെ തിരിച്ച, ജോസഫിന്റെ കാര്യത്തില് പാപം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ പൊത്തിഫറിന്റെ ഭവനത്തില് അവൻ ദൈവാത്മാവുള്ളവൻ. അവനെന്താ പറയുന്നത്? ഉൽപ്പത്തി 39 അധ്യായത്തിൽ 7 മുതലുള്ള വാക്യങ്ങൾ, 7-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ പൊത്തിഫറിന്റെ ഭാര്യ അവനെ പ്രലോഭിപ്പിച്ചു, നിർബന്ധിച്ചു. ഒരു ഒരു പരിധിവരെ പറഞ്ഞു കഴിഞ്ഞാൽ യജമാനത്തിയുടെ കൽപ്പന അനുസരിക്കാൻ പറയുകയാണ്. ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് കമാൻഡ്മെന്റ് ഓഫ് ദ മിസ്ട്രസ് അല്ലേ, അല്ലെങ്കിൽ യജമാനത്തിയുടെ കൽപ്പന എന്ന നിലയിലാണ് പറയുന്നത്. പക്ഷെ അവൻ പറഞ്ഞു, ഈ മഹാദോഷം ചെയ്ത് ഞാൻ ദൈവത്തോട് പാപം ചെയ്യുന്നത് ദൈവത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞു. യു ആർ എ സ്പെഷ്യൽ പേഴ്സൺ, യു ആർ എ യുണീക് പേഴ്സൺ. ഐ ഹാവ് ഗിവൺ മൈ സ്പിരിറ്റ് ഇൻ യു ആൻഡ് മൈ സ്പിരിറ്റ് അബൈഡ്സ് ഇൻ യു. എന്റെ ആത്മാവ് നിന്നിൽ വാസം ചെയ്യുന്നുണ്ട്, അവനെ നശിപ്പിച്ച് കളയുക. ദൈവാത്മാവ് എന്ത് ചെയ്തു? അവനോട് വാദിച്ചുകൊണ്ടിരുന്നു. ദൈവാത്മാവ് സ്വപ്നം കാണിക്കുന്നവൻ മാത്രമല്ല, ദൈവ വ്യാഖ്യാനം പറയുന്നവൻ മാത്രമല്ല, ജീവിതത്തിന്റെ പരീക്ഷണ ഘട്ടങ്ങളിൽ പാപം ചെയ്യാതെ നമ്മളെ കാക്കേണ്ടത് നമ്മുടെ ആത്മാവോട് വാദിച്ചുകൊണ്ടിരിക്കുന്നവനാണ്, ശക്തീകരിച്ചുകൊണ്ടിരിക്കുന്നവനാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവനാണ് ദൈവത്തിന്റെ ആത്മാവ്. ഇന്ന് എല്ലാവർക്കും ദൈവാത്മാവിനെ ആകെ ഒരു കാര്യത്തിൽ അടുക്കുന്നതാണ്, പ്രവചനം പറയുന്നവനും വ്യാഖ്യാനിക്കാൻ നമ്മളെ സഹായിക്കുന്നവനും അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്നവനായിട്ട്. എന്നാൽ അതിനു മുമ്പ് എന്താണ്? പാപത്തിന്റെ പരീക്ഷണ ഘട്ടങ്ങളിൽ അവനോട് വാദിച്ചുകൊണ്ടിരുന്നവനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അങ്ങനെ വ്യത്യസ്തനായി ജീവിക്കാൻ തീരുമാനമെടുത്തവരിലാണ് ദൈവാത്മാവ് ബാക്കിയുള്ള പ്രവർത്തികൾ ചെയ്യുന്നത്. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ. വ്യത്യസ്തമായി ജീവിക്കാൻ, അല്ലെങ്കിൽ പാപത്തിൽ വീണുപോകാതെ ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കാതെ ജീവിക്കാൻ തീരുമാനമെടുക്കുന്നവരിൽ ദൈവത്തിന്റെ ആത്മാവ് ഫർദറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ, ഫർദറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒരു ദിവസം സുപ്രഭാതത്തിൽ പെട്ടെന്ന് എന്താ ദൈവാത്മാവ് ഒരു കാര്യം നമുക്ക് അങ്ങ് ചെയ്തു തരിക എന്നുള്ളത്, അങ്ങനെ ചെയ്താൽ തന്നെ ദൈവത്തിന്റെ കരുണാകൃപ എന്നാണ് ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ ദൈവം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന എന്താണ്? ദൈവത്തിന്റെ ആത്മാവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ആത്മാവ് എപ്പോഴും വാതിൽ തുറന്നിട്ടിരിക്കണം എന്നുള്ളതാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വാസം ചെയ്യേണ്ടതിന്, ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ തന്നെ നിലനിർത്തേണ്ടതിന് വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ജോസഫിന്റെ ജീവിതമൊക്കെ ഒന്ന് ആലോചിക്കുക. അവിടെ എല്ലാം ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം അവന് കൃത്യമായിട്ടാണ്. അവന്റെ വിനയം ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ എനിക്ക് പലപ്പോഴും എന്റെ മനസ്സിൽ ഒരു വലിയൊരു ഒരു സംശയം, ഈ കൃപാവരങ്ങൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോർമലി അങ്ങ് അഹങ്കാരികളാകുക അല്ലേ? പിന്നെ ഉപയോഗിക്കുന്ന വാക്കുകളും എല്ലാം ഒരു അഹങ്കാരത്തിന്റെ വാക്കേ ഉപയോഗിക്കുള്ളൂ. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഞാൻ ഈ കൃപാവരങ്ങൾ ഉപയോഗിക്കുന്ന ആളാണ് കേട്ടോ. ഞാനിവിടെ പ്രവചിക്കാൻ വന്നൊന്നുണ്ടെങ്കിൽ എനിക്ക് പ്രവചനപരമൊക്കെ ഉണ്ട്, പേടിക്കൊന്നും വേണ്ട. എന്നാലും ഞാൻ പറഞ്ഞത്, അത് അബുദാബി ഒന്ന് ചെയ്ത് ഓരോരുത്തരുടെ വീട്ടിൽ ഒന്ന് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ആദിവാസികളിടയ്ക്കും പാവങ്ങളിടയ്ക്കൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവരോട് ദൈവത്തിന് സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോളും, നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ പ്രവാചകന്മാർ ഇഷ്ടംപോലുണ്ടല്ലോ, പിന്നെ ഞാനിവിടെ ഒന്ന് പറയേണ്ട കാര്യമില്ല. ദൈവ ഈ മിഷൻ ഫീൽഡിൽ ചെല്ലുമ്പോഴുള്ള ഒരു പ്രത്യേകതയുണ്ട്, ഞാൻ പലയിടത്തും അത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സഭകളിലൊക്കെ എല്ലാത്തിനും ഡിഫറൻറ്റ് സ്പെഷ്യലിസ്റ്റുകളുണ്ട്. പ്രവചിക്കാൻ ഒരാളുണ്ട്, പ്രസംഗിക്കാൻ ഒരാളുണ്ട്, അല്ലെങ്കിൽ രോഗശാന്തിക്ക് വേണ്ടി ഒരാളുണ്ട്, ഭൂതശാന്തിക്ക് വേണ്ടി വേറെ ആളുണ്ട്. ഞങ്ങളിപ്പോൾ ഒറ്റയ്ക്ക് വടക്കേന്ത്യയിലെ ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ഇത്രയും പേരെ കൊണ്ടുപോകാൻ പറ്റും? അതുകൊണ്ട് ദൈവം ചെയ്യുന്നു അറിയാം, ഞങ്ങൾക്ക് ഇതെല്ലാം കുടുങ്ങി തരും, അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ദൈവത്തിന് തന്നെ പറ്റുള്ളൂ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരും ഞങ്ങൾക്ക് ഒത്തിരി പേരെ അവിടെ ഇല്ലാത്തതുകൊണ്ട് വി ഡു ഓൾ ദീസ് തിങ്സ്. അതുകൊണ്ട് എന്താണ് പ്രവചനമെന്നും എന്താണ് രോഗശാന്തിപരമെന്നും ഒക്കെ ഉള്ളതിനെ കുറിച്ച് അറിയാവുന്നത് കൊണ്ടാണ് ചിലപ്പോൾ ഞാൻ ഉപയോഗിക്കുക. കൊതിക്കറി കൊണ്ട് പറയുന്നൊന്നുമല്ല ഇത്, ഇല്ലാത്തത് കൊണ്ട് പറയുന്നതൊന്നുമല്ല. എനിക്ക് വലിയ അത്ഭുതം തോന്നുന്ന ഒരു കാര്യം, കൃപാവരങ്ങൾ നമ്മൾ പ്രാപിക്കും തോറും വിനയമുള്ളവരായി തീരേണ്ടതിന് പകരം നമ്മൾ എന്തുകൊണ്ട് അഹങ്കാരികളായിത്തീരുന്നു? ഇവിടെ എന്താണ് യോസഫ്? എന്താണ് അവൻ വിനയമുള്ളവനായിത്തീരുകയാണ്, വിനയമുള്ളവനായിത്തീരുകയാണ്. പൗലോസ് പറയുന്നത് ഈ അത്യന്ത ശക്തി മൺകൂടാരങ്ങളിൽ അത്രയേ പകർന്നിരിക്കും. മൺകൂടാരങ്ങൾ ശക്തി വലുതാണ്, പക്ഷെ ഇവിടെ പകർന്നിരിക്കുന്നത് മൺകൂടാരങ്ങളിലാണെന്ന് ഓർക്കണം. അഹങ്കരിക്കരുത്, ഇത് പൊട്ടിപ്പോകും. അഹങ്കരിക്കരുത്, ഇത് പൊട്ടിപ്പോകും. നമ്മൾ മനസ്സിലാക്കാത്ത യാഥാർത്ഥ്യമാണ്, ദൈവത്തിന്റെ അത്യന്ത ശക്തി നമ്മളിൽ പകർന്നിരിക്കുന്നത് മൺകൂടാരങ്ങൾ, മൺപാത്രങ്ങളിലാണ്, മൺപാത്രങ്ങളിലാണ് പകർന്നിരിക്കുന്നത്. അത് മറന്നു പോകരുത്. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ തന്റെ ദാസനായ പൗലോസ് തകർന്നു പോകുമോ എന്ന് പേടിച്ച് ദൈവം ചെയ്യുന്നത് അവനെ കുത്താനായിട്ട് ഒരു ശൂലം കൊടുത്ത് സാത്താനെ അയച്ചു. പൗലോസിനെ ദൈവത്തിന് തന്നെ ഒരു പേടി, ഇവന് വെളിപ്പാടെല്ലാം കൂടെ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഇവൻ പൊട്ടിപ്പോകുമെന്ന് പേടിച്ചിട്ട് ഈ ശൂലം കൊടുത്തു വിട്ടിരിക്കുകയാണ്. നീ ഇതൊന്ന് പരിവപ്പെടുത്തിയെടുക്ക്, സാത്താനോട് പറയാണ്, എന്താണ് ഇവനെ കുത്ത്. അങ്ങനെ കുത്തി കുത്തി എന്താണ് ആ മണ്ണൊന്ന് ഉറപ്പിക്കാൻ, ഒന്ന് ഒന്ന് കുത്തി ഉറപ്പിക്കാൻ മണ്ണ് ഇല്ലേ. സാത്താൻ ചിന്തിച്ച് വലിയ കാര്യം, ഓ സാത്താൻ അത് അറിയത്തില്ലല്ലോ. സാത്താൻ ചിന്തിച്ച് ദൈവത്തിന് അബദ്ധം പറ്റിയത് കാര്യം, ദൈവത്തിന്റെ കർത്താവ് ശൂലം തന്നുവിട്ടിരിക്കുകയാണ്, എന്തിനാണ് ദൈവത്തിന്റെ ദാസനെ കുത്തിക്കോളാം? എടാ ദൈവത്തിന്റെ ദാസനാണെന്നുള്ളത് ദൈവത്തിന് അറിയത്തില്ലയോ? എന്നെ എന്തിനാ ഏൽപ്പിച്ചത്? അപ്പൊ സാത്താൻ ചിന്തിക്കുന്നതെന്നറിയാമോ? ദൈവത്തിന് അബദ്ധം പറ്റുന്നു. പക്ഷെ ദൈവത്തിന് അബദ്ധം പറ്റിയൊന്നുമല്ല, ദൈവം സാത്താനെ വിട്ടിരിക്കുന്നതെന്നറിയാമോ? അവന്റെ ദാസനെ ശക്തീകരിക്കാൻ വേണ്ടിയാണ്, അവന്റെ ദാസനിലേക്ക് കൂടുതൽ കൃപ പകരേണ്ടതിന്, അവന്റെ ദാസനിലേക്ക് കൂടുതൽ ശക്തി പകരേണ്ടതിന്, അവന്റെ ദാസനിലേക്ക് കൂടുതൽ വെളിപ്പാടുകൾ പകരേണ്ടതിന്. കാരണം ഈ എർത്തൻ ബസൽ പൊട്ടിപ്പോകാതിരിക്കാൻ അതിനെ ഉറപ്പിച്ചിട്ട് വേണം കർത്താവ് എന്ത് ചെയ്യാൻ? കൂടുതൽ വെളിപ്പാടുകൾ അവന് നൽകേണ്ടത്. സാത്താൻ സാത്താൻ ദൈവത്തിന് അബദ്ധം പറ്റത്തില്ല. ഈ എർത്തൻ വെസൽ പൊട്ടിപ്പോകാതിരിക്കാൻ ശക്തീകരിക്കേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് ശൂരം കൊടുത്ത് സാത്താനെ അയച്ചിരിക്കുന്നത്. നമ്മളൊരു എർത്തൻ വെസൽ ആണെന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കും. നമ്മൾ എർത്തൻ വെസൽ, നമ്മളൊരിക്കലും അഹങ്കാരത്തിന്റെ വാക്കുകളോ മറ്റുള്ള വാക്കുകൾ അല്ലെങ്കിൽ അഹങ്കാരത്തിന്റെ ഒരു വാക്കുകൾ മാത്രമല്ല ഹൃദയത്തിന്റെ ഉള്ളിൽ പോലും അഹങ്കാരത്തിന്റെ ചിന്ത ഉണ്ടാകാതിരിക്കാൻ എല്ലായ്പ്പോഴും കൃപാവരപ്രാപ്തർ പ്രത്യേകിച്ച് പരിശ്രമിക്കണം, പ്രത്യേകിച്ച് പരിശ്രമിക്കണം. കാര്യം പൗലോസ് തന്നെ പറയുകയാണ്, യു നോ ഇറ്റ് ഈസ് പോസിബിൾ. ഈ വെളിപ്പാടുകളുടെ ആധിക്യം കൊണ്ട് ഞാനൊരു പക്ഷെ നികളിച്ചു പോയേക്കാം, ഇറ്റ് ഈസ് പോസിബിൾ. അതുകൊണ്ട് പിശാചി നമ്മളെ വരച്ചു കളയാതിരിക്കേണ്ടതിന് നികളത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ മാറി നിൽക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജ്ഞാനവും കർത്താവ് വന്നിരിക്കുന്ന അറിവും കർത്താവ് വന്നിരിക്കുന്ന ശക്തിയും കർത്താവ് വന്നിരിക്കുന്ന കൃപകളും എന്താണ് അത് ദൈവം തന്നതാണെന്നും നമ്മൾ വെറും മൺപാത്രങ്ങളാണെന്നും എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. 41:45 പതിനഞ്ചും 16 വാക്യങ്ങളിൽ യോസഫ് പറയുന്നത് എന്താണ്? യോസഫിനോട് ഫറവോൻ സംസാരിക്കുകയാണ്, നീ ഒരു സ്വപ്നം കേട്ടാൽ വ്യാഖ്യാനിക്കുമെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഞാൻ അങ്ങനെ കേട്ടല്ലോ, നീ ഒരു സ്വപ്നം കേട്ടാൽ വ്യാഖ്യാനിക്കുമെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഫറവൻ പറയാണ്, യോസഫ് പറഞ്ഞ കാണുമല്ലോ അല്ലേ, നമ്മുടെ പാനപാത്രവാഹൻ, മറ്റവൻ പറയാനില്ല, അവന്റെ കാര്യം ഞാൻ പറഞ്ഞതാ, അവൻ തട്ടിപ്പോയി ഇങ്ങനോട്ട് പറഞ്ഞു, അതാ ഞാൻ പറഞ്ഞാൽ അച്ചട്ട എന്നെല്ലാം പറഞ്ഞ യോസഫ്. നമ്മൾ പറയുന്ന വാക്കുകളാ, ഞാൻ പറഞ്ഞാൽ അച്ചട്ട സൂക്ഷിച്ചോണം എന്നെ പറഞ്ഞോ യോസഫ്. ഇല്ല, യോസഫ് എന്താ പറയുന്നത്, അയ്യോ ഞാനല്ല, ദൈവം തന്നെ ഫറവോന് ശുഭമായ ഒരു ഉത്തരം. വിനയം നോക്ക് പ്രിയമുള്ളവരെ, നമ്മളുടെ വാക്കുകൾ എങ്ങനെ ഇരിക്കുന്നു. ആത്മനിറവുള്ളവൻ എല്ലായ്പ്പോഴും വിനയമുള്ളവനായിരിക്കും. ആത്മനിറവുള്ളവൻ എല്ലായ്പ്പോഴും വിനയത്തിന്റെ വാക്കുകൾ ഉപയോഗിക്കത്തുള്ളൂ. ദാനിയലിന്റെ പുസ്തകത്തിൽ ദാനിയലിന് കർത്താവ് രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നതിനെ കുറിച്ച് അതിന്റെ 2:26 മുതലുള്ള വാക്യങ്ങൾ ഞാൻ ഇത് ഓരോ ഭാഗങ്ങൾ വായിക്കാനായിട്ട് എനിക്ക് സമയത്തിന്റെ പരിമിതി ഒത്തിരി കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ ആ രീതിയിലേക്ക് പോകാനായിട്ട് പരിശ്രമിക്കുന്നില്ല. എങ്കിലും അവിടെ ദാനിയേല് നെബുക്കദ്നേസറിനോട് പറയാണ്, ഞാൻ എനിക്ക് എന്തെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രത്യേകതകളോ പ്രത്യേക ജ്ഞാനമോ ഉണ്ട് എന്ന് അല്ല. സ്വർഗത്തിൽ രഹസ്യത്തെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ഉണ്ട്. നോക്കുക, പൂർണ്ണമായും ആ എന്തുവാ വലീസ എന്താ മഹത്വം മുഴുവൻ ആർക്ക് തന്നെ കൊടുത്തിരിക്കുകയാണ്, ദൈവത്തിന് കൊടുത്തിരിക്കുകയാണ്. ഞാൻ എന്ന് തന്നെ പറയാണ്, ഈ പറയുന്ന കൽദയ മന്ത്രവാദികളുടെയും വിജ്ഞാനികളുടെയും അത്രയും ജ്ഞാനമൊന്നും എനിക്ക് ഇല്ല. അവരൊക്കെ വലിയ വലിയ ആളുകളാണ് ലോകപ്രകാരം. പക്ഷെ ഞാൻ വന്നിരിക്കുന്ന ആരുടെ പേരിലാണ്? എൻ്റെ കർത്താവിൻ്റെ പേരിലാണ്. എനിക്ക് എന്തെങ്കിലും പ്രത്യേക കഴിവുണ്ട് എന്ന് അല്ല. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു വിനയമാണ് നമുക്ക് വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു വിനയം നമുക്കില്ല എങ്കിൽ നമ്മുടെ ജീവിതം വളരെ പരാജയത്തിലേക്ക് പോവുകയാണ്. ആത്മനിർ അടുത്തായിട്ട് ഒരു വാക്യം കൂടെ ഒരു ഭാഗം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആത്മനിറവുള്ളവൻ അധികാരമോഹിയല്ല. 41:43 വാക്യത്തിൽ എന്താ യോസഫ് പറയുന്നത് അറിയാമോ? വിവേകവും ജ്ഞാനവും ഉള്ള ഒരുത്തനെ അന്വേഷിച്ച് മിസ്രയീം ദേശത്തിന് മേലധികാരി ആക്കിയാലും ഫറവോനെ. അവൻ പറയാണ്, ഞാനിത് വ്യാഖ്യാനിച്ചു തന്നു, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? വിവേകവും ജ്ഞാനവും ഉള്ള ഒരുത്തനെ നീ ഒന്ന് അന്വേഷിച്ച് നീ ഒന്നാക്കിയാലും അല്ലേ അങ്ങോട്ട് പറയുക. അവൻ പറയുന്നത് എന്നെ ആക്കാനല്ല പറയുന്നത്, എനിക്കാകണ്ട എന്ന്. അതിനെക്കുറിച്ച് അവൻ ആകണ്ട എന്നുള്ളതൊന്നുമല്ല, ഇവൻ ഇതിന്റെ അധികാരി ആകുമെന്നോ ആകണമെന്നോ ആക്കുമെന്നോ അല്ല ഇവന്റെ മനസ്സിലുണ്ടോ? ഇല്ല, വേണ്ടാന്ന് പറയുക എന്നുള്ളതല്ല, ഇവന്റെ മനസ്സിൽ പോലും അങ്ങനെ ഒരു ചിന്ത കടന്നുകൂടിയിട്ടില്ല. ആത്മനിർവുള്ളവൻ ഒരിക്കലും അധികാരമോഹി ആയിരിക്കത്തില്ല. ദാനിയേലിന്റെ പ്രവചനം 5:17 വാക്യത്തിൽ ബെൽത്തസർ രാജാവിനോട് ദാനിയേൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ദാനങ്ങൾ തിരുമേനിക്ക് തന്നെ ഇരിക്കട്ടെ, സമ്മാനങ്ങൾ വേറൊരുത്തിന് കൊടുത്താലും. പറയാണ് ദാനങ്ങളൊക്കെ തിരുമേനിക്ക് തന്നെ ഇരുന്നു, സമ്മാനങ്ങൾ വേറൊരുത്തിന് കൊടുത്താലും. ഞാൻ അതിനുവേണ്ടിയൊന്നുമല്ല ഈ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ പറയുന്നത് ആ ഒരു ലക്ഷ്യത്തോടെയും അല്ല, അവൻ തന്നെയല്ല, അവനറിയായിരുന്നു ഈ ദാനങ്ങൾ കൊടുക്കാൻ ഈ രാജാവ് ജീവനോട് നിന്ന് വേണ്ടായോ. അതിന്റെ 5:9 വാക്യത്തിൽ ആ രാത്രി തന്നെ കൽദയ രാജാവായ ബേൽസസർ കൊല്ലപ്പെട്ടു നമ്മൾ കാണുന്നു. ആ രാത്രി തന്നെ കൽദയ രാജാവായ ബേൽസസർ കൊല്ലപ്പെട്ടു. ആത്മനിർഭുള്ളവന് സമ്മാനം കൊടുക്കാനുള്ള പ്രത്യേക കഴിവൊന്നും, സ്വന്തം ജീവനെ രക്ഷിക്കാൻ പോലും ഇല്ലാത്തവനാണ് പറയുന്നത് ഞാൻ നിനക്ക് എന്തോ തരാമെന്ന്, സമ്മാനം തരാമെന്ന് അല്ലേ. സ്വന്തം ജീവനെ പോലും രക്ഷിക്കാൻ കഴിവില്ലാത്തവൻ. ഞാൻ പറയട്ടെ, ഈ സമ്മാനങ്ങൾ, ഈ ഭൗതികമായ കാര്യങ്ങൾ, അതിന്റെ പിന്നാലെ പോകുന്നവൻ ആത്മനിർഭുള്ളവനാണെന്ന് കണക്കാക്കാൻ ഒരിക്കലും പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. നമ്മുടെ രാജാക്കന്മാരുടെ പുസ്തകം 2 രാജാക്കന്മാരുടെ പുസ്തകം 5:15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ നയമാൻ എന്ത് ചെയ്യുകയാണ്? നയമാൻ പറയുകയാണ്, ദയവായി എൻ്റെ കയ്യിൽ നിന്നൊരു സമ്മാനം കൈക്കൊള്ളണമേ എന്നാണ് പറയുന്നത്. അല്ലാതെ ഒരു മോളിയിൽ നിന്ന് ഇട്ട് കൊടുക്കുകയല്ല, ദൈവത്തിന് കൊടുക്കുന്നത് വാസം പറഞ്ഞാൽ അങ്ങനെ വേണം കൊടുക്കാൻ. അത് നമ്മളെല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊക്കെ എന്താ പറയുക, മോളിയിൽ നിന്ന് താഴോട്ട് ഇട്ട് കൊടുക്കുന്നത് പോലെയാണ് പലപ്പോഴും ദൈവത്തിന് ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ നയമാൻ എന്താ പറയുന്നത്? സ്വീകരിക്കണേ എന്നാണ് പറയുന്നത്. ഇന്ത്യൻ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആരുടെ പശ്ചാത്തലം, നമ്മൾ കൊടുക്കുമ്പോൾ കൊടുക്കുന്നവന്റെ കൈ മുകളിലും വാങ്ങിക്കുന്നവന്റെ കൈ താഴെയുമാണ്. അങ്ങനെ നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നത്. സ്വത്രാഴ്ച മോളിൽ താഴെ ഇടുക അല്ലേ, മോളിൽ താഴെ ഇടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് മോള്, ദൈവം താഴെ. പക്ഷേ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ എന്താണെന്നറിയാമോ, നമ്മൾ അർപ്പിക്കുകയാണ്. അർപ്പിക്കുമ്പോൾ കൊടുക്കുന്നവന്റെ കൈ താഴെയും എടുക്കുന്നവന്റെ കൈ മുകളിലുമാണ്. അങ്ങനെ വേണം ദൈവത്തിന് കൊടുക്കാൻ, അങ്ങനെ വേണം മനുഷ്യന് കൊടുക്കാൻ. ദൈവത്തിന് കൊടുക്കുന്നത് പോട്ടെ, മനുഷ്യന് കൊടുക്കാനും അങ്ങനെ വേണം. കൊടുക്കുന്നവനല്ല വലിയ ആള്, സ്വീകരിക്കുന്നവനാണ് അല്ലേ, സ്വീകരിക്കുന്നവനാണ്. അത് നമ്മൾ മറന്നു പോകരുത്. ആത്മനിർഭുള്ളവന് ഒടുവിൽ എന്താണ് കാണുന്നത്? ദൈവാത്മാവുള്ളവൻ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നേക്കാം, എന്നാൽ അവന്റെ ഉള്ളിൽ അവനോട് വാദിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് വാസം ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം അവനെ എന്താ ഉയർത്തി, ദൈവം അവനെ കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യം നിർവഹിക്കാൻ അവന് മടിയില്ല. യോസഫ് പറഞ്ഞത് രാജ്യം ഭരിക്കാൻ ഭരണനിപുണരായ ആരെയെങ്കിലും ഭഗവാൻ കണ്ടെത്തിക്കോളാനാ പറഞ്ഞത് ഇല്ലേ. എന്നാൽ യോസഫിനോട് ഭഗവൻ പറഞ്ഞ എന്താണ്, ജ്ഞാനവും അറിവും ഉള്ള ആളെ ഒന്നുമല്ല എനിക്ക് ആവശ്യം. എനിക്ക് ആവശ്യം എന്താണ്, ദൈവാത്മാവുള്ള ഒരു ദൈവാത്മാവുള്ള ഒരുവനെ, അത് നീ അല്ലാതെ വേറെ ആരാ. അതുകൊണ്ട് നീ തന്നെ ഭരണാധികാരിയായിരിക്കുക. ജ്ഞാനമല്ല വലിയ കാര്യം, എന്താണ് ദൈവാത്മാവുള്ള വ്യക്തി എന്നുള്ളതാണ് പ്രാധാന്യമർഹിക്കുന്നത്. ജ്ഞാനമല്ല, അവൻ പണം നോക്കിയില്ല, അവൻ പദവി നോക്കിയില്ല, അവൻ തന്നെ തന്നെ ഉയർത്തി പറഞ്ഞില്ല, അവൻ അഹങ്കാരമില്ലാതെ എന്താണ് അവനെ തന്നെ വിനയമുള്ളവനായി കരുതി കണക്കാക്കി. അവന് ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ അവന് ഭൗതികമായ ലക്ഷ്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. പക്ഷെ ദൈവം, അത് അവൻ ദൈവത്തിന്റെ കാര്യം, ദൈവത്തിന്റെ കാര്യം എന്ന് പറയുമ്പോഴും അവനൊരു കാര്യം നമ്മൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കണം. ഏറ്റവും ഒടുവിൽ പോലും ഈ സമ്പത്തൊന്നും യോസഫിന്റെ തലയ്ക്ക് പിടിച്ചില്ല. ഏറ്റവും ഒടുവിലും നമ്മൾ ചിന്തിക്കുന്നത് സോറി, ദൈവം അവനെ മാനിച്ചു എന്നല്ലോ അവന് കിട്ടി അല്ലേ, ഇതൊന്നും ഇവന്റെ തലയ്ക്ക് പിടിച്ചില്ല. ഇവൻ ഏറ്റവും ഒടുവിൽ അവന്റെ സഹോദരന്മാർ പറഞ്ഞാൽ അറിയാമോ, സഹോദരന്മാരെ എന്തിനാ ദൈവം നിങ്ങളുടെ അയച്ചെന്ന് അറിയാമോ, എന്താണ് നമുക്ക് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി. ദൈവം ഇതെല്ലാം മുന്നേ അറിയാമായിരുന്നത് കൊണ്ട് വീണ്ടും ഒരിക്കലും കൊടുക്കുക. നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ കുറെ കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞേക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ചണ്ടകളെ ഒരു നിമിഷം അടയ്ക്കാം. കൃത്വത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനം ഒരു പക്ഷേ ബുദ്ധിപരമായി നമുക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പര്യാപ്തമായേക്കാം. ദൈവത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ദൈവം തന്നെ വെളിപ്പെടുത്തിയാൽ മതി, അത് വെളിപ്പാടായിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഭൂമിയിലുള്ള കാര്യങ്ങൾ പറയുവാൻ മനസ്സിലാക്കാൻ തന്നെ നമുക്ക് പ്രയാസമാണ്, സ്വർഗത്തിലുള്ളത് മനസ്സിലാക്കാൻ നോക്കി. ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവിക തൃത്വത്തെ വെളിപ്പാടിൽ അറിയുവാനായിട്ട് കർത്താവിന് കൊടുക്കാം. നമ്മളത് സ്വീകരിക്കുക എന്നുള്ളത്, ദൈവത്തിന്റെ ആത്മാവ്, ദൈവം നമ്മളിലേക്ക് പകർന്നു തന്നത് എന്നേക്കും നമ്മിൽ അത് വസിക്കേണ്ടതിന് വേണ്ടിയാണ്, എന്നേക്കും വാദിച്ചുകൊണ്ടിരിക്കേണ്ടതിന് വേണ്ടിയാണ്. എന്നാൽ ദൈവാത്മാവിനെ ധിക്കരിച്ച് സ്വന്തം ഇച്ഛകൾക്ക് അനുസരിച്ച് ഒരു ജഡമെന്നതുപോലെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവ് പറഞ്ഞില്ല, ദൈവത്തിന്റെ ആത്മാവ് ഇനി എന്നും നിങ്ങളിൽ വാദിച്ചുകൊണ്ടിരിക്കത്തില്ല. ഉള്ളവരെ, നമ്മളെന്നേക്കും വസിക്കേണ്ടതിന് വേണ്ടി തന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ പാപപ്രവർത്തികളാൽ നമ്മൾ എടുത്തു കളയത്തക്ക ഒരവസ്ഥയിലേക്ക് നിങ്ങൾ വീണു പോകരുത്. കർത്താവോട് നമുക്ക് ആത്മാർത്ഥത പ്രാർത്ഥിക്കും, കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. കർത്താവേ എന്നോട് നിരന്തരം വാദിച്ചുകൊണ്ടിരിക്കണമേ. കർത്താവെ പ്രവചിക്കുവാനും വ്യാഖ്യാനിക്കുവാനും അത്ഭുതം പ്രവർത്തിക്കാനും മാത്രമല്ല, കർത്താവെ പാപത്തോട് പോരാടുന്നതിൽ എന്നെ സഹായിക്കേണ്ടതിന് എന്റെ ഹൃദയത്തിൽ നീ വാദിച്ചുകൊണ്ടിരിക്കണമേ. എല്ലാവരും അല്പസമയം ദൈവസന്നിധിയിൽ നിങ്ങളുടെ വാക്കുകളെ ഒച്ചത്തിൽ തന്നെ പറ പല സമയത്ത് നമ്മൾ ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊന്നും ഒരു അർത്ഥവും ഇല്ലാതെ വരും. ജസ്റ്റ് ആസ്ക് ഗോഡ്, ദൈവത്തോടൊന്നും നിങ്ങൾ സംസാരിക്കുക. അവൻ എന്തിനാണ് നമുക്ക് ദൈവത്തിന്റെ ആത്മാവിനെ തന്നിരിക്കുന്നത്? നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയാണ്, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. ഇന്ന് ഈ രാത്രിയിൽ കർത്താവിനോട്, കർത്താവേ എനിക്ക് നിന്റെ ആത്മാവ് നിരന്തരം എന്നിൽ വസിക്കുകയും എന്നോട് സംവാദിക്കുകയും വേണം. കർത്താവേ എന്നോട് വാദിച്ചുകൊണ്ടിരിക്കണം. കർത്താവേ ദോഷമുള്ള കാര്യം ചെയ്ത് ദൈവത്തോട് പാപം ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല. എന്റെ ആത്മാവിനോട് നിന്റെ ആത്മാവ് ഓരോ നിമിഷങ്ങളിലും സംവാദിച്ചുകൊണ്ടിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ പലപ്പോഴും പാപത്തിൽ ഞാൻ വീണു പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ പരിശുദ്ധാത്മാവ് എന്നോട് വാദിച്ചിരുന്നു, ഞാനതിനെ ഉൾക്കൊണ്ടില്ല, എന്നോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് കർത്താവിന് പറയാം. വളരെ വേഗമായിട്ട് പറയല്ല പ്രിയമുള്ളവരെ, ഞാൻ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പറയട്ടെ. നിങ്ങളുടെ ഹൃദയം തുറന്ന് കർത്താവിനോട് പറ, കർത്താവേ എന്റെ ആത്മാവ് എന്നോട് വാദിച്ചുകൊണ്ടിരിക്കണമേ. ഞാൻ പലപ്പോഴും അഹങ്കാരിയായി പോയിട്ടുണ്ട്. വിനയമുള്ളവളാകുവാൻ നിന്റെ ആത്മാവിനോട് വാദിച്ചുകൊണ്ടിരിക്കണമേ. കർത്താവ് ഞാൻ പലപ്പോഴും അധികാരമോഹിയായി പോയിട്ടുണ്ട്. ഇല്ല കർത്താവേ, വിനയമുള്ളവനാകുവാൻ വിനയമുള്ളവളാകുവാൻ എന്നോട് നീ വാദിച്ചുകൊണ്ടിരിക്കണമേ. കർത്താവേ, ഞാൻ പലപ്പോഴും ധനമോഹിയായിപ്പോയിട്ടുണ്ട് കർത്താവേ, അതിൽ നിന്ന് രക്ഷപ്രാപിക്കുവാൻ എൻ്റെ ആത്മാവിനോട് വാദിച്ചുകൊണ്ടിരിക്കണമേ കർത്താവേ. ഇന്ന് സന്ധ്യയിൽ നമ്മൾ കർത്താവിനോട് ആത്മാർത്ഥതയോടെ ഇത് ആവശ്യപ്പെടുന്നു. നമുക്ക് അവൻ തൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നും വാദിക്കേണ്ടതിന് നമ്മിലേക്ക് അയച്ചു തരും. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനും ദൈവത്തിൻ്റെ ഇച്ഛകൾക്കും ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല. ദൈവം ആഗ്രഹിച്ചത് എന്നും നമ്മിൽ വസിക്കുന്ന ആത്മാവിനെ നമുക്ക് തരാനാ. ആദാമിൽ കൊടുത്ത ആത്മാവിനെ എടുക്കാൻ അവൻ ഒരിക്കലും ആഗ്രഹമില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വാദങ്ങൾക്ക് അതിനോട് മറുതരിച്ച് മാറിപ്പോയതായ ജനങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം പിൻവലിക്കുകയാണ്. എന്നേക്കും അത് വാദിച്ചുകൊണ്ടിരിക്കത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? അവൻ്റെ പെർഫെക്റ്റ് വില്ല്, പരിശുദ്ധാത്മാവ് എന്നേക്കും നമ്മിൽ വസിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ കർത്താവ് തന്നെ പരിശുദ്ധാത്മാവിനെ നൽകുമ്പോൾ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് അവൻ അയച്ചു തരുമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മിൽ വാസം ചെയ്യേണ്ടതിന് വേണ്ടി തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ വിശുദ്ധമായി സൂക്ഷിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ വിനയമുള്ളതാക്കി തീർക്കുവാൻ, നമ്മുടെ ജീവിതത്തെ അധികാരമോഹങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിപ്പിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ